Colossians chapter 2, verses 11 to 15.
കൊലോസ് ലേഖനത്തിൽ നമ്മുടെ പഠനം തുടരാം. രണ്ടാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നാം ഇത് പഠിപ്പാനായിട്ട് ആരംഭിച്ചു എങ്കിലും പകുതിക്ക് വെച്ച് ഇടയ്ക്ക് വെച്ച് നാം നിർത്തേണ്ടതായി വന്നു.
In him also you were circumcised with a circumcision made without hands, by putting off the body of the flesh by the circumcision of Christ, having been buried with him in baptism, in which you were also raised with him through faith in the powerful working of God, who raised him from the dead.
അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്നിചർമ്മത്തിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു.
This he set aside, nailing it to the cross. He disarmed the rulers and authorities and put them to open shame by triumphing over them in him.
വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം.
Gracious God, our loving Heavenly Father,
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
we thank you for this evening hour when we can come before your throne of grace. Call upon your holy name by the blood of Jesus Christ your Son.
ഈ സന്ധ്യാസമയത്തെ ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് നിന്റെ സിംഹാസനത്തിന് മുമ്പിൽ വന്ന് നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിന്നെ വിളിച്ചപേക്ഷിപ്പാൻ തക്കൂടുള്ള സാവകാശം ലഭിച്ചിരിക്കാൻ ഞങ്ങൾ നിനക്ക് നന്ദി പറയും. നിത്യജീവന്റെ ദാനത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. കർത്താവേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും. നിന്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ നിന്റെ വചനം ഞങ്ങൾക്ക് സജീവമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ നിലവിലും എഴുതുമാറാകണം. നിന്റെ വചനം ഞങ്ങൾ ജഡമായി തീരുവാൻ ഇടയാക്കണം. കർത്താവേ, നിന്റെ സഭയിൽ മഹത്വം എടുക്കണം. ഞങ്ങളെ പണിയുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
He said that the Apostle Paul, having explained his ministry and knowing that there were enemies attacking the church in Colossae,
കൊലോസിലുള്ള സഭയെ ആക്രമിക്കുന്നതായ ശത്രു ഉണ്ട് എന്ന് തിരിച്ചറിയുകയും തന്റെ ശുശ്രൂഷ എന്തെന്ന് വിശദമാക്കുകയും ചെയ്ത ശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു,
Now he is encouraging the church.
അവൻ ഇപ്പോൾ സഭയെ ഉത്സാഹിപ്പിക്കുകയാണ്.
If the church would take heed to the instructions that he gave,
താൻ നൽകുന്നതായ നിർദ്ദേശങ്ങൾ സഭ ഗൗരവമായി പരിഗണിക്കുമെങ്കിൽ,
the church would be able to overcome the enemy.
സഭ ശത്രുവിന്റെ മേൽ ജയമെടുക്കുന്ന സഭയായി തീരും.
So he tells them,
അതുകൊണ്ട് താൻ അവരോട് പറയുന്നത്,
you need to keep making spiritual progress.
നിങ്ങൾ ആത്മീയമായി മുന്നോട്ട് പോകിക്കൊണ്ടേ ഇരിക്കേണ്ടത് ആവശ്യമാണ്.
That's what we see in Colossians 2 verses 4 to 7.
കൊലോസ്യലേഖന രണ്ടാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ആ കാര്യമാണ് താൻ പറയുന്നത്.
Then he warns them of spiritual dangers.
ആത്മീയമായ അപായങ്ങളെ കുറിച്ച് താൻ അവരെ താക്കീത് അവർക്ക് താക്കീത് നൽകും. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുയേശുവിൽ അവർക്ക് ലഭ്യമായ ആത്മീയമായ ഉപനിധികളെ, ആത്മീയമായ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് താൻ അവരോട് പറയും. കഴിഞ്ഞ ആഴ്ചയിൽ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുവാനായി നാം ആരംഭിച്ചുവല്ലോ.
Threats from false teachers.
ദുരുപദേശക്കാരുടെ ഇടയിൽ നിന്ന് അവർക്ക് അപായങ്ങൾ അപകടങ്ങൾ ഉണ്ടായിരുന്നു.
And those threats were made up of several elements.
വ്യത്യസ്ത ഘടകങ്ങളായി ഉണ്ടായിരുന്നു ഈ ഭീഷണികളുടെ മേൽ.
അസ്ട്രോളജി,
വാനശാസ്ത്രത്തിന്റെ ഭീഷണികൾ ഉണ്ടായിരുന്നു. തത്വജ്ഞാനത്തിന്റെ ഭീഷണികൾ ഉണ്ടായിരുന്നു.
ഓറിയന്റൽ മിസ്റ്റിസിസം,
കിഴക്കൻ ദേശക്കാരുടേതായ ആത്മീയതയുടെ ഭീഷണികൾ ഉണ്ടായിരുന്നു. ജ്ഞാനവാദികളുടേതായ നിയമവാദം അതിന്റെ പിന്നിൽ
ഉണ്ടായിരുന്നു.
മന്ത്രവാദികളുടെ ന്യായവാദത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്ത് വിശദമായി പരിഗണിക്കുന്നത്.
These false teachers were insisting that their converts submit to circumcision.
മാനസാന്തരപ്പെടുന്ന ആളുകൾ പരിച്ഛേദന ഏൽക്കണം എന്ന് അവർ നിർബന്ധിക്കുക.
This kind of Gnostic legalism is not the same as the Judaistic legalizers.
യഹൂദ മത അനുസാരികൾ നിർബന്ധിക്കുന്നതുപോലെ പരിച്ഛേദനയെ കുറിച്ചുള്ള ആ പരിച്ഛേദന അല്ല ജ്ഞാനവാദികളുടെ നിർബന്ധത്തിലുള്ള പരിച്ഛേദന.
Paul writes one full letter to the Galatians to counter the Judaizers.
യഹൂദ മതാനുസാരികളുടെ നിയമവാദത്തെ പ്രതികൂലിക്കുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഒരു ലേഖനം ഗലാത്തി ലേഖനം മുഴുവനും എഴുതുന്നതായി നാം കാണും.
The Judaizers said that circumcision is essential. Circumcision and obedience to the law is essential.
യഹൂദ മതാനുസാരികളായ വിശ്വാസികൾ പറഞ്ഞത് പരിച്ഛേദന ഏൽക്കുകയും ന്യായപ്രമാണം മുഴുവനും അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ രക്ഷ പ്രാപിക്കാനായിട്ട് അസാധ്യമാണ് എന്നത്രേ. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രവൃത്തികളാൽ രക്ഷ നേടുവാനായിട്ട് കഴിയും എന്ന നിയമം പ്രമാണമാണ് അവർ അനുശാസിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 15 അധ്യായത്തിൽ സഭ സംഘം കൂടുമ്പോൾ അതിനെതിരായിട്ട് പ്രസ്താവിക്കുന്നത് നാം കാണുന്നു. എന്നാൽ ജ്ഞാനവാദികളായ ഈ നിയമജ്ഞന്മാർ എന്താണ്
പ്രസംഗിച്ചുകൊണ്ടിരുന്നത്?
യഹൂദന്മാരുടെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിശ്വാസിയെ കുറെ കൂടെ ആത്മീയതയിലേക്ക് നയിക്കും എന്ന് അവർ അവകാശപ്പെട്ടു. ഈ ആളുകൾ പരിച്ഛേദന ഏൽക്കുന്നുവെങ്കിൽ അവരുടെ ഭക്ഷണപാനീയങ്ങളെ കുറിച്ച് ശ്രദ്ധയുള്ളവരാകുന്നെങ്കിൽ വിശുദ്ധ ദിവസങ്ങൾ പെരുന്നാളുകൾ വാവുകളൊക്കെ അവർ ആചരിക്കുന്നുവെങ്കിൽ അങ്ങനെയെങ്കിൽ സഭയിൽ ആത്മീയമായ ഔന്നത്യം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ ഇവർക്കുമായി തീരുവാനായിട്ട് കഴിയും. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് സഭയിലും ഈ കാലഘട്ടത്തിലും അത്തരത്തിൽ ചിന്തിക്കുന്നതായ ആളുകളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. പഴയ നിയമ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിശ്വാസി ക്രിസ്ത്യാനി ഒരിക്കലും വിധേയപ്പെടേണ്ടതായിട്ടില്ല. നമ്മുടെ എല്ലാ ആത്മീയ ആവശ്യങ്ങളെയും നിറവേറ്റുവാൻ കർത്താവായ യേശു ക്രിസ്തു
മതിയായവനാണ്.
വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയിൽ മുൻപോട്ട് പോകുവാനായിട്ട് ന്യായ പ്രമാണത്തിന് യാതൊന്നും നൽകുവാനായിട്ട് കഴിയുകയില്ല. വിശ്വാസിക്ക് ആവശ്യമായിരിക്കുന്നത് ഒന്നു മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തു. അവനിലത്രേ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന വിശ്വാസി ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിച്ചവനാണ്. ക്രിസ്തു തലയും നാം അവന്റെ ശരീരവുമാണ്. കൊലോസ്യ ലേഖനം 1:18 വാക്യം അത് സൂചിപ്പിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരിടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു.
Don't get that verse wrong.
ഈ വാക്യം തെറ്റായി ധരിക്കരുത്.
Firstborn there means
അവിടെ ആദ്യജാതൻ എന്നതിന്റെ അർത്ഥം
preeminence.
മുൻപുള്ളവൻ എന്നത്രേ.
It does not mean that Christ was a created person.
ക്രിസ്തു സൃഷ്ടിയിൽ ഉൾപ്പെട്ടവൻ എന്നല്ല ആ വാക്യത്തിന്റെ അർത്ഥം.
All things were created by him, through him, and for him.
സകലവും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവനാലും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
He is preeminence.
അവൻ സകലത്തിന് മുമ്പേ ഉള്ളവനാണ്.
Believers in Lord Jesus Christ are members of the body, his church.
ക്രിസ്തു വിശ്വാസികൾ അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, അവയവങ്ങളാണ്.
1 Corinthians 12:13
വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ശരീരമൊന്നും അതിന് അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കും, എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവായിട്ട് നാല് തരത്തിൽ നമുക്ക് താതാത്മ്യം പ്രാപിക്കുവാൻ കഴിയും. നാല് വിധത്തിലുള്ള താതാത്മ്യത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇനി വിവരിക്കുന്നു. ഇത് നാം ഗ്രഹിക്കുമ്പോൾ
it makes it not only unnecessary but sinful for us to get involved in any kind of legalism.
ഏതെങ്കിലും തരത്തിലുള്ളതായ ന്യായവാദത്തിനെ നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്നത് ആവശ്യമില്ല എന്നും അത് അപകടകരമെന്നും അത് നമുക്ക് ബോധ്യം തരും.
First thing we must realize as believers are that we are circumcised in Christ.
ഒന്നാമത് നാം തിരിച്ചറിയേണ്ടത് ക്രിസ്തുയേശുവിൽ നാം പരിച്ഛേദന ഏറ്റവരാണ് എന്നുള്ളത് എന്താണ് പരിച്ഛേദന എന്നതിന്റെ അർത്ഥം? പരിച്ഛേദന എന്നതിന്റെ അർത്ഥം നാം വേർതിരിക്കപ്പെട്ടവരാണ്. ഫിലോസിലേഖന
2:11.
അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അത് കൈകൊണ്ടുള്ളതായ പരിച്ഛേദനയല്ല, അത് ആത്മീയമായ പരിച്ഛേദന അത്രേ. ശാരീരികമായ പരിശോധന യഹൂദ ജനവുമായിട്ട് ദൈവത്തിന്റെ ഉടമ്പടിയുടെ
അടയാളമായിരുന്നു.
ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്.
Physical operation.
അത് ശാരീരികമായ ഒരു ശസ്ത്രക്രിയ ആയിരുന്നു. യഹൂദന്മാരായ എല്ലാ പുരുഷന്മാർക്കും ഉള്ളതായ
പരിച്ഛേദനയായിരുന്നു.
8-ാം ദിവസം നാളിൽ അവർ പരിച്ഛേദന ഏൽക്കേണ്ടതായിരുന്നു. ആ ശാരീരികമായ പരിച്ഛേദനയ്ക്ക് ഒരു ആത്മീയമായ അർത്ഥമുണ്ടായിരുന്നു. എന്നാൽ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? യഹൂദ ജനം ശാരീരികമായതിനെ ആശ്രയിക്കുകയും ആത്മീയമായതിനെ തള്ളിക്കളയുകയും ചെയ്തു എന്നുള്ളതാണ്
പ്രശ്നം.
ശാരീരികമായ ഒരു ശസ്ത്രക്രിയക്ക് ആത്മീയമായ കൃപയെ നൽകുവാനായിട്ട് കഴിയുകയില്ല. റോമലേഖന 2:28-29 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന, അവനെ മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഈ സത്യം പഴയ നിയമത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട്
കഴിയും.
ദൈവം തന്നെ ജനം അവരുടെ പാപങ്ങളെ വിട്ട് മാനസാന്തരപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചു. പാപത്തിൽ നിന്ന് തിരിയുക എന്നതിന്റെ അർത്ഥം മാനസാന്തരപ്പെടുക എന്നാണ്. ഏറ്റുപറച്ചിൽ അതിന് തുല്യമായ ഒരു പദപ്രയോഗമല്ല. നാം ചെയ്ത പാപങ്ങൾ അത് ദൈവത്തോട് എങ്ങനെ ചെയ്തുവോ അത് അങ്ങനെ തന്നെയാണ് എന്ന് ദൈവത്തോട് സമ്മതിക്കുന്നതാണ് ഏറ്റുപറച്ചിൽ. എന്നാൽ മാനസാന്തരം എന്നുള്ളത് പ്രായോഗിക തലത്തിലുള്ളതായ ഒരു പദപ്രയോഗമാണ്. മാനസാന്തരപ്പെടുക എന്നാൽ പാപത്തിന് മുഖം തിരിച്ച് ദൈവത്തിലേക്ക് മുഖം തിരിക്കുക എന്നാണ്. അതത്ര ദൈവം നമ്മളിത് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അനേകരും പാപങ്ങൾ ഏറ്റുപറയാറുണ്ട് എന്നാൽ മാനസാന്തരപ്പെടാറില്ല. കഥാവേ ഞാൻ ചെയ്ത് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ദൈവം നമ്മൾ ക്ഷമിക്കുകയും ചെയ്യും, എന്നാൽ മാനസാന്തരപ്പെടുന്നില്ല. നാം ദൈവത്തെ
പരിഹസിക്കുകയാണ്.
മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തിന് മുഖം തിരിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുക
എന്നാണ്.
പഴയ നിയമത്തിൽ തന്നെയും ദൈവം അത് സംസാരിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 10:16. ആവർത്തന പുസ്തകം 10:16 പറഞ്ഞു, ആകയാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മ പരിച്ഛേദന ചെയ്യുവിൻ, ഇനിമേൽ ദുശാഠ്യമുള്ളവരായിരിക്കരുത്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം
6-ാം വാക്യം, and the Lord your God will circumcise your heart and the heart of your offspring so that you will love the Lord your God with all your heart and all your soul that you may live.
നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. യിർമ്യാ പ്രവാചകന്റെ പുസ്തകം 4:4. നിന്റെ പുരുഷന്മാരും യിർമ്യാപ്രവാചകന്റെ പുസ്തകം 4:4 യഹോവയ്ക്കായി നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവേ.
Again, Jeremiah 6 and verse 10.
Jeremiah പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിന്റെ പത്താം വാക്യം.
To whom shall I speak and give warning that they may hear? Behold, their ears are uncircumcised.
യഹോവയുടെ വചനം അവർക്ക് നിന്ദയായിരിക്കുന്നു, അവർക്ക് അതിൽ ഇഷ്ടമില്ല. ആകയാൽ ഞാൻ യഹോവയുടെ ക്രോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവരുടെ ചെവിക്ക് പരിച്ഛേദനില്ല, ആകയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല.
You see, people make the same mistake today also.
ഈ കാലഘട്ടത്തിലും ആളുകൾ ഇതേ തെറ്റ് തന്നെ ആവർത്തിക്കുന്നു.
When people depend on baptism or the Lord's Supper to save them, they are doing nothing else other than becoming legalistic.
സ്നാനമോ അല്ലെങ്കിൽ കർത്തൃമേശയോ തങ്ങളെ രക്ഷിക്കുമെന്ന് ആളുകൾ ചിന്തിക്കുന്നുവെങ്കിൽ, പഴയ നിയമ യഹൂദ ന്യായപ്രമാണ പ്രകാരം ജീവിച്ചവർ ചിന്തിച്ചതുപോലെ തന്നെ ഇവരും ചിന്തിക്കുക.
You see, you can go down into the water 100 times.
100 തവണ വെള്ളത്തിൽ മുങ്ങാ.
Without a change of heart.
നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റം സംഭവിക്കണമെന്നില്ല.
And you go straight to hell.
നിങ്ങൾ നേരെ നരകത്തിലേക്ക് ആയിരിക്കും പോവുക.
You can be baptized physically.
ശാരീരികമായ സ്നാനത്തിന് നിങ്ങൾ വിധേയപ്പെടാം.
Without identifying yourself to Jesus.
എന്നാൽ യേശുവിനോട് കൂടെ നിങ്ങൾ താദാത്മ്യം പ്രാപിച്ചിരിക്കണം എന്നില്ല.
The outward act does not save anybody.
ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ ആരെയും രക്ഷിക്കുന്നില്ല.
Unless there is new birth.
നിങ്ങളിൽ പുതുജനനം സംഭവിക്കുന്നില്ല.
Unless there is inner regeneration.
ഉള്ളിൽ രൂപാന്തരം സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷ സാധ്യമല്ല.
It is necessary for the believer in the Lord Jesus Christ to be circumcised in his heart.
കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നവർ ഹൃദയത്തിൽ പരിച്ഛേദന ഉള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്.
And it is not necessary for the believer to submit to physical circumcision.
ശാരീരികമായ പരിച്ഛേദന ഒരു വിശ്വാസി ഏൽക്കേണ്ടതായിട്ടില്ല.
That is for the Jewish nation.
അത് യഹൂദ ജനത്തിന് വേണ്ടി ഉള്ളതായിരുന്നു.
Not for believers in Christ.
ക്രിസ്തു യേശുവിലുള്ള വിശ്വാസികൾക്കുള്ളതല്ല.
Because you already experienced the spiritual circumcision.
ആത്മികമായ ഒരു പരിച്ഛേദനയിൽ കൂടെ നാം കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട്
there is no necessity for you to be circumcised physically.
ഇനി ശാരീരികമായ ഒരു പരിച്ഛേദനയ്ക്ക് ആവശ്യമില്ല.
Jewish circumcision is an external surgery.
യഹൂദന്മാരുടെ പരിച്ഛേദന ശാരീരികമായ ഒരു ശസ്ത്രക്രിയയാണ്.
To remind the Jews that as a nation they were separated unto God.
ഒരു രാഷ്ട്രമെന്ന നിലയിൽ അവർ ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ട ജനമാണ് എന്ന് അവരെ ഓർമ്മപ്പെടുത്തേണ്ടതിന് അത്രേ നൽകിയത്.
But the believer in the Lord Jesus Christ has an internal, not external circumcision.
എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ബാഹ്യമായ ഒരു പരിച്ഛേദനയല്ല, ആന്തരികമായ ഹൃദയത്തിലുള്ള പരിച്ഛേദന അത്രേ ലഭിക്കുന്നത്.
I described this last time.
കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ ഇത് വിശദമായി റോമലേഖനം ആറാം അധ്യായത്തിന്റെ ആറാം വാക്യം നാം അത് ചിന്തിച്ചു. പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് പ്രവർത്തിപ്പാൻ സഹായിക്കുന്നതായ ശക്തിക്ക് തകർച്ച സംഭവിച്ചിരിക്കുന്നു, അത് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കാരണം പാപപ്രകൃതത്തിന് പഴയ മനുഷ്യനിലൂടെ അല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ ജീവിതത്തെ ഗ്രസിപ്പാൻ തക്കോണം എന്റെ പാപപ്രകൃതത്തിനുള്ളതായ ശക്തി നഷ്ടമായിരിക്കുന്നു, അത് തകർക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യലേഖനം രണ്ടാം അധ്യായം 20-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതും അത്
തന്നെയാണ്.
ഞാൻ അല്ലെങ്കിൽ ആ പഴയ മനുഷ്യൻ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചെന്ന ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു നാം വിശ്വാസം അർപ്പിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവം നിങ്ങളെ തന്റെ മുമ്പിൽ നീതിമാന്മാരെന്ന് പ്രഖ്യാപിക്കുന്നു. യേശു സ്വർഗീയ മഹത്വം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. ഒരേ ഉദ്ദേശത്തോടുകൂടിയാണ് അവൻ വന്നത്. എന്റെയും നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിക്കേണ്ടതാണ്. ദൈവം നീതിമാനായ ഒരു ദൈവമാണ്. അവൻ പാപത്തിന് ശിക്ഷ നൽകേണ്ടിയിരിക്കുന്നു. പാപത്തിന് പരിഹാരം വരുത്താതെ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നത് പറയുക ദൈവത്തിന് അസാധ്യമാണ്.
In fact, forgiveness means
ക്ഷമിക്കുക എന്നതിന്റെ അർത്ഥം
God has punished your sin and my sin in the body of Jesus.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ എന്റെയും നിങ്ങളുടെയും പാപത്തിന് ദൈവം ശിക്ഷ വിധിച്ചു എന്നത്രേ അർത്ഥം.
That's actually the meaning of forgiveness.
അതത്രേ പാപക്ഷമ എന്നതിന്റെ അർത്ഥം.
Because God is a just God.
ദൈവം നീതിമാനായ ദൈവമായി
has to punish sin.
അവൻ പാപത്തിന് ശിക്ഷ നൽകിയേ മതിയാവും.
Jesus left glory voluntarily.
യേശു സുമനസാലെ ദൈവ മഹത്വം വിട്ടു. അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. കാൽവരി ക്രൂശിൽ മരിച്ചു. ഞാനും നിങ്ങളും അർഹിക്കുന്നതായ ശാപം അവനായി തീർന്നു. അവന്റെ പാപമില്ലാത്ത ശരീരത്തിന്മേൽ എന്റെയും നിങ്ങളുടെയും പാപം ഏറ്റെടുത്തു. ദൈവ ക്രോധം യേശുവിന്റെ മേൽ വീണു.
That's what happened between the 6th hour and the 9th hour. Darkness filled the land.
ആറാം മണിനേരത്തിനും ഒൻപതാം മണിനേരത്തിനും മധ്യേ ദേശത്തെല്ലാം ഇരുട്ട് വ്യാപരിച്ചതിന്റെ പിന്നിൽ അതാണ്. എന്റെയും നിങ്ങളുടെയും പാപം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്മേൽ ഏൽപ്പിക്കപ്പെടുകയാണ്
ഉണ്ടായത്.
പാപം അറിയാത്തവനെ നാം അവന് നീതിയാകേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പാപമില്ലാത്തവരെ രക്തം കാൽവരി ക്രൂശിൽ ചിന്തപ്പെട്ടു. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ ആത്മാവിനാലുള്ള പുതുജനനം അത്ര പ്രാപിക്കുന്നു. ദൈവം നിങ്ങളെ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയാണ്. യേശു എന്താണ് ചെയ്തത്? നിങ്ങളുടെ പാപങ്ങളെ അവൻ ഏറ്റെടുത്തു. പിതാവ് എന്റെയും നിങ്ങളുടെ പാപങ്ങൾ പുത്രന്റെ മേലാക്കി.
And something more God did.
ദൈവം അത് മാത്രമല്ല മറ്റൊന്നും കൂടി ചെയ്തു.
He took the righteousness of the Lord Jesus Christ and put it on us.
അവൻ ക്രിസ്തുവിന്റെ നീതി നമുക്കായി നൽകി.
God declares you righteous.
ദൈവം എന്നെയും നിങ്ങളെയും നീതിമാന്മാരെന്ന് പ്രഖ്യാപിച്ചു. പാപക്ഷമ ലഭിച്ചവരെന്ന് പ്രഖ്യാപിച്ചു.
Now we are set apart unto him.
ഇപ്പോൾ നാം അവനായിട്ട് വേർതിരിക്കപ്പെട്ടവരാണ്.
You believe in what Jesus did for you on the cross.
യേശു കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ
He comes to dwell in you.
അവൻ നിങ്ങളിൽ വസിപ്പാനായിട്ട്
കടന്നു വരും.
അവന്റെ ആത്മാവിനാൽ അത്രേ അവൻ അങ്ങനെ വരുന്നത്.
You become partakers of the divine nature.
നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരും.
Therefore the circumcision of the believer,
അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിച്ഛേദന എന്നത്
is done without hands.
കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദനയാണ്.
It is done by the Holy Spirit.
അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്നതായ ഒരു പരിച്ഛേദനയാണ്.
The Holy Spirit breaks the yoke or the bondage of sin in our life.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ നുകത്തെ തകർത്തു കളയുന്നത്.
We don't live by the sinful nature.
നാം നമ്മുടെ പഴയ പാപ പ്രകൃതത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്. കാരണം പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
We live by the Spirit.
നാം ആത്മാവിനാൽ അത്രേ ജീവിക്കുന്നത്.
The life of Christ has been implanted into us.
ക്രിസ്തുവിന്റെ ജീവൻ അത്രേ നിങ്ങളുടെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുന്നത്.
Jewish circumcision does not help in conquering sin.
പാപത്തെ ജയിക്കുവാൻ തക്കവണ്ണം യഹൂദന്മാരുടെ പരിച്ഛേദന അസാധ്യമാണ്.
But the believer's circumcision in the Lord Jesus Christ.
എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസികൾ ലഭിക്കുന്ന പരിച്ഛേദന ആകട്ടെ.
Enables him to overcome sin because the Holy Spirit has now come to indwell.
പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വസിപ്പാനായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് പാപത്തെ അതിജീവിക്കുവാൻ ശക്തമാണ്.
So as we yield to the work of the Holy Spirit.
നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്ക് നമ്മെ തന്നെ കീഴ്പ്പെടുത്തുമ്പോൾ
our spiritual antennas are awake.
നമ്മളുടെ ആത്മീയമായ ആന്റിനകൾ ഉയർത്തപ്പെടുന്നു.
We listen to the voice of God.
നാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നു. ഓരോ ദിവസവും എല്ലാ ദിവസവും ദൈവവചനത്തിലൂടെ അവന്റെ ശബ്ദം കേൾക്കുന്നു.
We listen to the Spirit communing with our spirit.
നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സംവാദിക്കുന്നത് നാം കേൾക്കുന്നു.
And we offer ourselves, we yield to the work of the Holy Spirit. And we become overcome.
നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ നാം ജയാളികളായി മാറും.
When Jesus died and rose again,
യേശു ക്രൂശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ
he won a complete victory, a complete final victory over sin.
അവൻ പാപത്തിന്മേൽ ആത്യന്തികമായ ജയം അത്രേ എടുത്തത്.
He not only died for our sin.
അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല,
he died to sin and we died with him.
അവൻ പാപത്തിന് മരിച്ചു, നാം അവനോടുകൂടെ മരിക്കുകയും ചെയ്തു.
Now read Romans chapter 6 verse 10 and 11.
ഇനി റോമലേഖനം ആറാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ,
for the death he died, he died to sin once for all, but the life he lives, he lives to God. So you also must consider yourself dead to sin and alive to God in Christ Jesus.
അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിനെ ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചു വരുന്നു, ക്രിസ്തു യേശുവിൽ ദൈവത്തിനെ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ.
So his death saves us.
അതുകൊണ്ട് അവന്റെ മരണമാണ് നമ്മെ രക്ഷിക്കുന്നത്.
And our identity with him sanctifies us, sets us apart.
അവനോടുള്ള നമ്മുടെ താദാത്മ്യം നമ്മെ വേർതിരിക്കുന്നു, നമ്മെ വിശുദ്ധീകരിക്കുന്നു.
What the law could not do,
ന്യായ പ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാഞ്ഞത്
Jesus accomplished for us on the cross.
കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സാധ്യമാക്കി.
The power of the sinful nature has been rendered inoperative. So that we need no longer be enslaved.
Now
the sinful desire.
നമ്മളിലുള്ള പാപപ്രകൃതം നിഷ്ഫലമായി തീർത്തു. അതുകൊണ്ട് നാം ഇനിമേലാൽ പാപത്തിന് വിധേയപ്പെടേണ്ടതും അടിമപ്പെടേണ്ടതായിട്ടുമില്ല.
The sinful nature wants to control the body.
പാപപ്രകൃതം നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നതാണ്.
Sinful nature works in the old man.
അത് പഴയ മനുഷ്യനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്.
The body is neutral.
ശരീരം നിഷ്പക്ഷമാണ്.
Either it can serve the sinful nature.
ഒന്നുകിൽ അത് പാപപ്രകൃതത്തിന് വിധേയപ്പെടാം,
or it can serve the Holy Spirit.
അല്ലെങ്കിൽ വിശുദ്ധാത്മാവിന് വിധേയപ്പെടാം.
But because you know the old man is crucified.
എന്നാൽ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പാപപ്രകൃതത്തിന് മരിച്ചവരെന്നും ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണേണ്ട. വരേണ്ടതാണ്.
The sinful nature is not eradicated.
പാപ പ്രകൃതത്തിന് നീക്കം വന്നിട്ടില്ല.
That will happen when we put on the glorified body.
അത് നാം തേജസ്സേറിയ ഒരു ശരീരം പ്രാപിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്.
You see, that's why, because sinful nature is not eradicated, we can still sin.
പാപ പ്രകൃതം നമ്മിൽ നീക്കം ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് പാപം ചെയ്യുവാൻ കഴിയുന്നത്.
1
യോഹന്നാൻ 1 അധ്യായം
8-9
വാക്യങ്ങൾ.
If we say that we have no sin, we deceive ourselves and the truth is not in us. If we confess our sins, he is faithful and just to forgive us of our sins and to cleanse us from all unrighteousness.
നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും.
So sin is not a habit in the life of a believer.
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാപം ഒരു ശീലമല്ല.
Sin is an exception in the life of a believer.
പാപം വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നതായ ഒരു കാര്യമാണ്.
We are not sinless.
നാം പാപരഹിതരല്ല. എന്നാൽ നാം വല്ലപ്പോഴും മാത്രമേ പാപം
ചെയ്യുന്നുള്ളൂ.
1 യോഹന്നാൻ 2 അധ്യായത്തിന്റെ 1 വാക്യം.
My little children, I am writing these things to you so that you may not sin. In other words, so that you may not live under the control of the nature of sin.
എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ, അതായത് പാപത്തിന്റെ നിയന്ത്രണത്തിൽ വിധേയപ്പെടാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു.
But if anyone does sin,
എന്നാൽ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ,
we have an advocate with the Father, Jesus Christ the righteous.
ദൈവമായ യേശുക്രിസ്തുവിന്റെ കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അതുകൊണ്ട് പാപ പ്രകൃതിന് നമ്മുടെ ജീവിതത്തിന്മേൽ ഉണ്ടായിരുന്നതായ അധികാരം അത് തകർക്കപ്പെട്ടു.
How do we experience this?
ഇതെങ്ങനെയാണ് നമുക്ക് അനുഭവവേദ്യമായി തീരുന്നത്?
We experience this as we yield ourselves to the work of the Holy Spirit who lives in us.
നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്ക് നമ്മെ തന്നെ കീഴ്പ്പെടുത്തുമ്പോഴാണ് ഇത് നമുക്ക് അനുഭവവേദ്യമായി തീരുന്നത്.
Before we came to Christ,
നാം ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ്
we lived by the nature of sin.
നമ്മുടെ പാപത്തിന്റെ പ്രകൃതിന് വിധേയപ്പെട്ടത്രേ നാം ജീവിച്ചത്.
Our spirits were dead.
നമ്മുടെ ആത്മാവ് മൃതാവസ്ഥയിലായിരുന്നു.
Our spirits were actually created to commune with God.
നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവോട് ബന്ധപ്പെടുവാൻ അത്രേ സൃഷ്ടിക്കപ്പെട്ടത്.
When we were not born again,
എന്നാൽ നാം പുതുജന്മം പ്രാപിക്കാതിരുന്ന അവസ്ഥയിൽ ആത്മാവ് നിർജീവ അവസ്ഥയിലായി. എങ്ങനെയാണ് പിന്നെ നാം ജീവിച്ചത്? നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവും അത്രേ നമ്മെ നിയന്ത്രിച്ചിരുന്നത്. നമ്മുടെ ദേഹിയുടെ വിദ്യാഭ്യാസം മുഴുവനും ചുറ്റുപാടുള്ള സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായി. നമ്മുടെ ദേഹിയുടെ ദേഹിക്ക് ലഭിച്ചിരുന്നതായ ആലോചനകൾ ചുറ്റുപാടുകളിൽ നിന്ന്, നമ്മുടെ അറിവുകളിൽ നിന്ന്, പരിജ്ഞാനത്തിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്നൊക്കെയുമാണ് ലഭിച്ചിരുന്നത്. ശരീരം ദേഹിയ നിയന്ത്രിക്കപ്പെടുകയും ചെയ്തിരുന്നു. പാപ പ്രകൃതം പഴയ മനുഷ്യനിലൂടെ നമ്മുടെ ശരീരത്തിൽ കൂടെ പ്രവർത്തനക്ഷമമായി. എന്നാലും പുതുജന്മം പ്രാപിച്ചപ്പോൾ ഒരു കാര്യം സംഭവിച്ചു എന്ന് നമുക്കറിയാം. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. എന്റെ ദേഹിയെയും എന്റെ ശരീരത്തെയും നിയന്ത്രിപ്പാനുള്ളതായ പാപ പ്രകൃതത്തിന്റെ ശക്തിക്ക് തകർച്ച സംഭവിച്ചു. എന്റെ മൃതാവസ്ഥയിലായിരുന്ന നിർജീവമായിരുന്ന ആത്മാവ് പുതുജീവൻ പ്രാപിച്ചു. അത് ഞാൻ പുതുജന്മം പ്രാപിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ ഞാൻ എന്നെ തന്നെ കീഴ്പ്പെടുത്തുമ്പോൾ അവൻ എന്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നു എന്ന് മാത്രമല്ല, എന്റെ ദേഹിയെയും എന്റെ ശരീരത്തെയും നിയന്ത്രണ വിധേയമാകും. അതുകൊണ്ട് ഇനി ഞാൻ പാപത്തിന്റെ പാപ പ്രകൃതത്തിന് വിധേയപ്പെട്ടല്ല ജീവിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് കീഴ്പ്പെട്ടത്ര ഞാൻ
ജീവിക്കുന്നു.
അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പി, എന്നോട് പഠിപ്പി, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയ നിങ്ങളുടെ ആത്മാക്കൾക്ക് സമാധാനം സൗഖ്യം
കണ്ടെത്തി.
എന്റെ മുഖം മൃദു, എന്റെ ചുമട് ലഘുവുമാവും. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നത് കൊണ്ട് അവന്റെ കൽപ്പനകൾ നമുക്ക് ഭാരമുള്ളവയാകില്ല. അവൻ നമ്മോട് പറയുന്നത് ചെയ്യുവാൻ തക്കണം. അവന്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കുന്നു,
ബലപ്പെടുത്തുന്നു.
അതിനു മുമ്പ് നമ്മളുണ്ടായിരുന്ന പാപ പ്രകൃതത്തിന് നാം
അടിമകളായിരുന്നു.
നമ്മെ തന്നെ രക്ഷിപ്പാൻ നമുക്ക് കഴിയില്ലായിരുന്നു. എന്നാൽ നാം അവനിൽ ആശ്രയിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. അവനായിട്ട് നാം വേർതിരിക്കപ്പെടുന്നു. ഈ ചോദ്യം നിങ്ങളോട് തന്നെ ഇന്ന് ചോദിക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ ജീവിതത്തിന്റെ രക്ഷിതാവായിട്ടും കർത്താവായിട്ടും യേശു ക്രിസ്തുവിനെ നിങ്ങൾ
അറിയുന്നുണ്ടോ?
എങ്ങനെയാണ് ഇത് അറിയുക? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവോട് നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന് സാക്ഷ്യം നൽകും. അതത്രേ പുതുജന്മം പ്രാപിച്ചൊരു വിശ്വാസം. വിശ്വാസി അറിയുന്നത് അങ്ങനെയാണ് അവൻ അത്
ഉറപ്പാക്കുന്നത്.
ഞാൻ ഇപ്പോൾ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകുന്നു എന്നുള്ള ഉറപ്പ് വിശ്വാസിക്കുണ്ട്.
എന്തുകൊണ്ട്?
കാരണം ദൈവത്തിന്റെ ആത്മാവ് തന്റെ എന്റെ ആത്മാവിൽ വസിപ്പാലായിട്ട് കടന്നു
വന്നിരിക്കും.
റോമലേഖനം 8-ാം അധ്യായത്തിന്റെ
16-ാം വാക്യം
റോമലേഖനം 8-ാം അധ്യായത്തിന്റെ
16-ാം വാക്യം
ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോടുകൂടെ നാം ദൈവത്തിന്റെ മക്കൾ എന്ന് സാക്ഷ്യം പറയും. ഇങ്ങനെയാണ് നാം പൊതുജനം പ്രാപിച്ചിരിക്കുന്നത്. എത്ര ആത്മാക്കൾ ഇവിടെ പറയുന്നുണ്ട്? എത്ര ആത്മാക്കളെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നു? രണ്ട് ആത്മാക്കളുണ്ട്. ഒന്ന് ഇംഗ്ലീഷിൽ, ഒന്ന് ചെറിയ അക്ഷരത്തിലാണ് എസ് എഴുതിയിരിക്കുന്നത്, മറ്റോ വലിയ അക്ഷരത്തിലാണ്.
സോ വാട്ട് ഇസ് ദി സ്പിരിറ്റ്? ഹൂ ഇസ് ദി സ്പിരിറ്റ്?
ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഏതാത്മാവിനെ കുറിച്ചാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ
കുറിച്ചാണ്.
നാം പുതുജനം പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവോട് സാക്ഷ്യം പകരുന്നത്. എന്താണ് നൽകുന്ന സാക്ഷ്യം? നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന സാക്ഷ്യം. നിങ്ങളിൽ സാക്ഷ്യം നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന് നിങ്ങളോട് പറയുന്നുണ്ടോ? അങ്ങനെയാണ് നിങ്ങൾ പുതുജന്മം പ്രാപിച്ചിരിക്കുന്നു എന്ന് അറിയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവോട് സംസാരിക്കും. നിങ്ങൾ നീ എന്റെ പൈതലാണ്. ആരെയും ആർക്കും നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ കഴിയുകയില്ല. ഞാൻ നിങ്ങളെ, നിങ്ങൾ എന്നിൽ സുരക്ഷിതരാണ്. രക്ഷ ദൈവത്തിൽ നിന്ന് അത്രേ വരുന്നത്. നമ്മുടെ രക്ഷയുടെ എല്ലാ പങ്കും ദൈവത്തിൽ നിന്നുള്ളതാണ്. അവൻ നമുക്ക് നമ്മെ തന്നെ രക്ഷിപ്പാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അത്രേ അവൻ തന്റെ രക്തം നമുക്ക് വേണ്ടി ക്രൂശിൽ ചിന്തിയത്. അവനിൽ നിങ്ങൾ ആശ്രയം വെക്കുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ നിർജീവമായിരുന്ന ആത്മാവ് പുതുജീവൻ പ്രാപിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊപ്പം സംസാരിക്കും. നീ എന്റേത് എന്ന് സംസാരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ
മുദ്രയിട്ടിരിക്കുന്നു.
1:13 വായിക്കാം.
In whom you also trusted after that you heard the word of the truth, the gospel of your salvation. That means, when you heard the gospel being presented, you trusted in the Lord Jesus.
നിങ്ങൾ സുവിശേഷം കേട്ടപ്പോൾ നിങ്ങൾ സുവിശേഷം എന്ന സത്യവചനത്തിൽ വിശ്വസിച്ചു.
The moment you trusted the Lord, what happened?
കർത്താവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്?
In whom also after that you believed, you were sealed by the Holy Spirit.
അവനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് അവന്റെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എന്താണ് ഈ മുദ്രയുടെ അർത്ഥം?
ഡോക്ടർ സജീഷ്
എന്ന സീല് തന്റെ ഒരു കടലാസിൽ വെക്കുമ്പോൾ ഒരു ഫിഷക്കർ എന്ന നിലയിൽ തന്റെ അവകാശങ്ങളും അധികാരങ്ങളും മുഴുവനും ആ അടയാളം ആ മുദ്രയിലുണ്ട്. ആ മുദ്ര ഞാൻ എടുത്ത് അതിലേക്ക് മീതെ എന്റെ പേരെഴുതിയാൽ ഞാൻ തടവിലാക്കപ്പെടും. അത് ചെയ്യുവാൻ എനിക്ക് അവകാശമില്ല.
Actually, seal means ownership.
മുദ്ര എന്നത് അവകാശത്തെ, ഉടമസ്ഥാവകാശത്തെ എത്ര
സൂചിപ്പിക്കുന്നു.
പുതുജന്മം പ്രാപിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവം പറയുന്നു, നിങ്ങൾ എന്റെ വകയാണ്. അങ്ങനെയാണ് നിങ്ങൾ പുതുജന്മം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നു. എങ്ങനെയാണ് നിങ്ങൾ പുതുജന്മം പ്രാപിക്കുന്നത്? വളരെ ലളിതമാണ്. യേശു ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിൽ വിശ്വാസം അർപ്പിക്കുക. പാപത്താൽ ദൈവത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. നിങ്ങൾ പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയേണ്ടതാണ്. മാനസാന്തരം എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ മെറ്റനോയ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഒരു യു ടേൺ എടുക്കുക
എന്നാണ്.
തെറ്റായ പാത ദിശയിലാണ് നിങ്ങൾ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് തെറ്റായ ദിശയിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞ് ശരിയായ പാതയിലേക്ക്, യേശുവിലേക്ക് തിരിയുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് രക്ഷയ്ക്കായി കർത്താവായ യേശു ക്രിസ്തു വിശ്വാസം അർപ്പിക്കുന്ന നിമിഷത്തിൽ തന്നെ
നിങ്ങൾ, my sin.
എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തന്റെ രക്തം ചുരുങ്ങിയതുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ,
I receive you into my life.
എന്റെ ജീവിതത്തിലേക്ക് ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ,
From now on I give my life to you.
എന്റെ ജീവിതം ഞാൻ നിനക്കായി ഇന്നു മുതൽ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ,
At the very moment the Holy Spirit will see you.
ആ നിമിഷത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ മുദ്രയിടുന്നു.
This is how you experience salvation.
ഇങ്ങനെയാണ് നിങ്ങൾ രക്ഷ അനുഭവിക്കുന്നത്.
If it's not happened, ask the Lord Jesus tonight before you go to sleep, let it happen.
ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ കാര്യം നിങ്ങൾ ദൈവത്തോട് പറയുക, അങ്ങനെ സംഭവിക്കട്ടെ.
Confess that you are a sinner.
നിങ്ങൾ പാപി എന്നുള്ള കാര്യം ദൈവസന്നിധിയിൽ സമ്മതിക്കുക.
What is confession?
എന്താണ് ഏറ്റുപറച്ചിൽ?
You are telling the Lord exactly who you are.
നിങ്ങൾ ആരെന്നുള്ള കാര്യം ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നതാണ് ഏറ്റുപറച്ചിൽ.
Confession means
ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത് കൊണ്ട്
you are crying out to God for mercy. You are recognizing that you are helpless.
നിങ്ങൾ നിസ്സഹായരെന്നുള്ള കാര്യം നിങ്ങൾ ദൈവസന്നിധിയിൽ സമ്മതിച്ച് കരുണയ്ക്കായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളെ രക്ഷിപ്പാൻ ദൈവത്തോട് ആവശ്യപ്പെടുക, മാനസാന്തരപ്പെടുക. മാനസാന്തരവും ഏറ്റുപറച്ചിലും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മാനസാന്തരം കൂടാതെ രക്ഷപ്രാപ്തി അസാധ്യമാണ്. മാനസാന്തരം നിങ്ങളുടെ ഇച്ഛപ്രകാരം നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ യേശു ക്രിസ്തുവിന് സമർപ്പിക്കലാണ്. അത് സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ
മുദ്രയിടും.
നിങ്ങൾ ദൈവ പൈതലായി
തീരും.
നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ പുതുജന്മം
പ്രാപിക്കും.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നിങ്ങൾ തുടർച്ചയായി നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ, നിങ്ങൾ പാപത്തിന് മരിച്ചവരെന്നും ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുന്നു. റോമലേഖനം 6 അധ്യായത്തിന്റെ 11
വാക്യം.
രോമലേഖനം 6 അധ്യായത്തിന്റെ 11 വാക്യം പറയുന്ന അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീ. യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യഹൂദ ശമരിയ ഗലീല ദേശങ്ങളിൽ മാത്രമാണ് ചുറ്റി സഞ്ചരിച്ചത്. അനേക കോടി നക്ഷത്രങ്ങളെ വാന മേഘങ്ങൾ ആകാശ മണ്ഡലങ്ങളിൽ വെച്ചവൻ അവനാണ്. വേദോസ്തം പറയുന്നത് സകലവും അവനാലും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. അവൻ ദൈവത്തോട് സമനായിരിക്കുന്നത് അസാധ്യമെന്നുള്ള കാര്യം എന്ന് ചിന്തിച്ചില്ല. എന്നാൽ താൻ തേജസ് വിട്ട് ഈ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് തേജസ് മഹിമയും വിട്ടത്. കർത്താവേ, നീ യേശുവെ നീ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ, ഞാൻ നഷ്ടപ്പെട്ടു പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ അത്ര വന്നത് എന്ന്. എങ്ങനെയാണ് അത് സാധ്യമാക്കുന്നത്? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതിനാ. അതത്ര നിക്കോദമോസിനോട് യേശു പറഞ്ഞു, നീ പുതുതായി ജനിക്കണം. എങ്ങനെയാണ് കർത്താവ്? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാണ്. യഹൂദന്മാരുടെ ഏതെങ്കിലും നിയമവാദത്താലോ പ്രവർത്തികളാലോ ആചാരങ്ങളോ നിക്കോദമോസെ നിനക്ക് രക്ഷപ്രാപിക്കാൻ കഴിയും. ഞാൻ കാൽവരി ക്രൂശിൽ നിനക്കായി മരിക്കുവാൻ ഞാൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് നീ കാണും. എന്റെ രക്തം നിനക്കായി ചിന്തപ്പെടുക. എന്റെ രക്തം നിനക്ക് വേണ്ടി ചിന്തപ്പെടും. നിക്കോദമോസെ, നീ നിന്നെ തന്നെ രക്ഷിപ്പാൻ ശ്രമിച്ചാൽ നിനക്കത് അസാധ്യമാണ്. നീ ശ്രമിക്കുന്നതോറും കൂടുതൽ പരാജയപ്പെടുകയുള്ളൂ. നിക്കോദമോസേ, നല്ല മനുഷ്യരല്ല ദൈവം അന്വേഷിക്കുന്നത്, വിശുദ്ധരായ ആളുകളെയാണ് അന്വേഷിക്കുന്നത്. എനിക്ക് എങ്ങനെയാണ് വിശുദ്ധി പ്രാപിക്കാൻ കഴിയുക? ഞാനത് പരാവർത്തനം ചെയ്തു. എനിക്ക് എങ്ങനെ വിശുദ്ധനായി തീരുവാൻ? ദൈവം പറയുന്നു, നിക്കോദമോസേ, ഞാൻ നിന്നെ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്നു. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? എന്റെ രക്തം ഞാൻ നിനക്ക് വേണ്ടി ചിന്തുവാൻ പോകുന്നു. പഴയ നിയമത്തിൽ നീ കേട്ടു പരിചയിച്ചിട്ടുള്ളതൊക്കെയും കാൽവരി ക്രൂശിൽ ഞാൻ നിവർത്തിപ്പാൻ
പോവുകയാണ്.
നീ ന്യായ പ്രമാണത്തിന്റെ ഉപദേഷ്ടാവായിരിക്കെ ഈ കാര്യങ്ങൾ അറിയുന്നില്ലേ? മറ്റെല്ലാ യാഗങ്ങളും ഞാൻ ചെയ്യാൻ പോകുന്നത് യാത്യന്തികമായ യാഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവൻ അങ്ങനെ തന്നെ ചെയ്തു. കാൽവരി ക്രൂശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അവൻ പറയുന്നു, സകലവും നിവൃത്തിയായി എന്ന്. നിക്കോദമോസിന് ഈ കാര്യം വ്യക്തമായി. അവൻ വന്നു, അവൻ ക്രിസ്തുവിന്റെ ശരീരം ഏറ്റെടുത്തു. അവൻ അനുമതിക്കാരനായി ജോസഫും ചേർന്ന് അതൊരു കല്ലറയിൽ അടക്കി. റോമൻ പടയാളികൾ ആ കല്ലറ മേൽ കല്ല് വെച്ച് അതിന് മുദ്ര വെച്ചു. 3 നാൾ അവന് മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേറ്റു. നിക്കോദമസിനോട് പറഞ്ഞതായിരുന്നു. അവൻ അത് ഇന്ന് നിങ്ങളോടും എന്നോടും പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷിപ്പാനായിട്ട് കഴിയും. ഞാൻ നിങ്ങളെ രക്ഷിപ്പാനായിട്ട് അത്ര വന്നു. നിന്റെ ജീവൻ എനിക്കായി തരിക. ഞാൻ അത്രയും നിന്നെ സൃഷ്ടിച്ചു. എന്റെ രക്തം കാൽവരി കുരിശിൽ ഞാൻ നിനക്കായി ചിന്തി. അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നവരായുള്ളവരെ എന്റെ അടുക്കിലേക്ക് വരുവേ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകും. തന്നെ വിശ്വാസം അർപ്പിച്ചവർക്ക്, തന്നെ സ്വീകരിച്ചവർക്ക് ദൈവമക്കളാവാൻ അവൻ അധികാരം നൽകി. നിങ്ങൾ പുതുതായി ജനിച്ചിരിക്കുന്നുണ്ടോ? നിങ്ങൾ പുതുജന്മം പ്രാപിക്കുമ്പോൾ നിങ്ങൾ തുടർന്ന് പാപ പ്രകൃതത്തിന് അനുസരിച്ചായിരിക്കില്ല ജീവിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അത്ര ജീവിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടപ്പിന്, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ അങ്ങനെ നടപ്പാൻ അത്ര ഒരു വിശ്വാസി വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തോട് നിരന്തരമുള്ള ഒരു വാക്കി ടോക്കി ഉപയോഗിച്ചുള്ള ആശയവിനിമയം അത്ര നിങ്ങൾക്ക് ലഭിക്കും. കാരണം ദൈവം തനിക്കായി വേർതിരിച്ച ദൈവത്തിന്റെ മകനാണ് മകളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. യേശു തന്റെ പരിശുദ്ധാത്മാവിനാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനോടാണ് സംഭാഷിക്കുന്നത്. അവനൊരു വ്യക്തിയാണ്. അവൻ നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്ക് അവനോട് സംസാരിക്കും. അവൻ സകല സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും. ഈ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ പുസ്തകം നിങ്ങൾക്ക് സജീവമായി തീരും. കാരണം ഈ പുസ്തകം രചിച്ചത് അവൻ തന്നെയാണ്. നിങ്ങൾ പുതുതായി ജനിച്ചിരിക്കുന്നു. പരിച്ഛേദന നിങ്ങളെ രക്ഷിക്കില്ല. മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സ്നാനം നിങ്ങളെ രക്ഷിക്കുകയില്ല. കർത്തൃമേശ നിങ്ങളെ രക്ഷിക്കുകയില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അപ്പോ നിങ്ങൾക്ക് പങ്കാളികളായി തീരുവാൻ പാടുള്ളതാണ്. അത് ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. ക്രിസ്തുയേശു വിശ്വാസികൾ എന്ന നിലയിൽ നാം ക്രിസ്തുവിനെ ജീവിക്കുന്നവരാണ്. ക്രിസ്തുവിനോടുള്ള നമ്മുടെ താതാത്മ്യപ്പെടുന്നതിൽ രണ്ടാമത്തെ ഘടകം അതാണ് കൊലോസ്യലേഖനം 2:12-13. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. 13-ാം വാക്യം അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളിലൊക്കെയും നമ്മൾ ക്ഷമിച്ചു.
We are raised with him.
നാം അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന 12-ാം വാക്യത്തിൽ ദൈവം അമ്മയെ അവനോടുകൂടി ജീവിപ്പിച്ചു എന്ന് 13-ാം വാക്യത്തിൽ പറയും.
Actually, Paul is illustrating the truth of baptism.
യഥാർത്ഥത്തിൽ സ്നാനത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളത് പൗലോസ് വിശദമാക്കി അത്ര ചെയ്യുന്നു.
Now keep in mind that in the New Testament, the word baptized has both a literal and a figurative meaning.
പുതിയ നിയമത്തിൽ സ്നാനം എന്നുള്ള പദത്തിന്, സ്നാനപ്പെടുത്തുക എന്ന പദത്തിന് ആക്ഷരികവും ആലങ്കാരികവുമായ അർത്ഥങ്ങൾ ഉണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്.
The literal meaning is to dip or immerse.
ആക്ഷരികമായ അർത്ഥം മുക്കുക എന്നാണ്.
The figurative meaning,
ആലങ്കാരികം അർത്ഥമാവട്ടെ,
is to be identified with.
ആരോടെങ്കിലും താതാത്മ്യപ്പെടുക
എന്നുള്ളതാണ്.
എനിക്ക് വെള്ള നിറത്തിലുള്ള ഒരു തുണി ഉണ്ടെന്ന് കരുതുക. ഇതൊരു വെള്ള നിറത്തിലുള്ള ശീല എന്ന്
വിചാരിക്കുക.
ഇത് ചുമന്ന നിറത്തിലുള്ള തുണിയാക്കി തീർക്കണം. ചുമന്ന ചായം ഞാൻ എടുത്ത് ഈ വെള്ള തുണി എടുത്ത് ഈ ചുമന്ന ചായത്തിൽ മുക്കുന്നു. ഈ വെള്ള തുണിയെ ചുമന്ന ചായത്തോട് താതാത്മ്യപ്പെടുത്തുക. തുടർന്ന് ഞാനത് പുറത്തെടുക്കുമ്പോൾ ഇനി അത് വെള്ള തുണിയല്ല, ചുമന്ന
തുണിയാണ്.
കാരണം അത് ചുമന്ന ചായത്തോട് താതാത്മ്യം പ്രാപിച്ചിരിക്കും. അത് തിരിച്ചറിയേണ്ടത് അത് നാം മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമായ
കാര്യമാണ്.
ചെങ്കടൽ കൂടെ കടന്നപ്പോൾ യഹൂദ ജനം മോശയോട് ചേർന്ന് സ്നാനമേറ്റു എന്ന് നാം വായിക്കുന്നു.
1 കൊരിന്ത്യർ ചാപ്റ്റർ 10 വേഴ്സ് 1 ആൻഡ് 2.
ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ അത് കാണുന്നു.
Right, not one to the other brothers that our fathers were all under the cloud and also passed through the sea and were
സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൽ കൂടി മേഘത്തിൽ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. രണ്ടാം വാക്യം പറയുന്നത് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ മോശയോട് ചേർന്നു. എന്നാൽ അവിടെ വെള്ളത്തെ കുറിച്ച് പരാമർശിക്കുന്നില്ലല്ലോ. അവർ ഉണങ്ങിയ നിലത്തൂടെ
സഞ്ചരിക്കുകയാണ്.
മോശയോട് ചേർന്ന് സ്നാനമേറ്റു എന്ന് പറയുന്നതുകൊണ്ട് എന്താണ്
അർത്ഥമാകുന്നത്?
അവർ കടന്നുപോയ അനുഭവത്തിൽ ആ രാഷ്ട്രം മുഴുവനും, ജനം മുഴുവനും മോശയോട് താദാത്മ്യം പ്രാപിച്ചു എന്നത്ര അർത്ഥം.
സോ പോൾ യൂസ് ദ വേർഡ് ബാപ്റ്റിസം ഇൻ എ ഫിഗറേറ്റീവ് സെൻസ് ഇൻ ദിസ് പോർഷൻ ഓഫ് ഹിസ് ലെറ്റർ.
ഈ ലേഖനത്തിൽ മോശ അപ്പോസ്തല പൗലോസ് സ്നാനം എന്നുള്ളത് ആലങ്കാരിക അർത്ഥത്തിൽ അത്ര ഉപയോഗിക്കുന്നു.
Because no amount of material water could buy a person with Christ.
കാരണം എത്രമാത്രം ജലം ഉപയോഗിച്ചാലും ഒരു വ്യക്തിയെ ക്രിസ്തുവിന്റെ മരണത്തോട് താദാത്മ്യപ്പെടുത്തുവാനായിട്ട് കഴിയുന്നതല്ല.
No amount of material water can make a person alive with Christ.
ക്രിസ്തുവിനോടുകൂടി ജീവിക്കുവാനായിട്ട് വെള്ളത്തിന് സാധ്യമാകുകയില്ല.
That's why the Bible talks about believe and be baptized.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക.
Bible does not talk about infant baptism.
ശിശു സ്നാനത്തെ കുറിച്ച് ദൈവവചനം പരാമർശിക്കുന്നില്ല.
Bible does not talk about adult baptism.
മുതിർന്നവരുടെ സ്നാനത്തെ കുറിച്ചും ദൈവവചനത്തിൽ ഒന്നും പറയുന്നില്ല.
Bible says believe and be baptized.
ഏദോസത്തിൽ പറയുന്നത് വിശ്വസിച്ച് സ്നാനമേൽക്കുന്നതിനെ കുറിച്ച്.
So believers water baptism.
അതുകൊണ്ട് വിശ്വാസികൾ ഏൽക്കുന്ന സ്നാനം,
by immersion,
അത് വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ്.
It is a picture of a spiritual experience.
അതൊരു ആത്മീയമായ അനുഭവത്തിന്റെ പ്രദർശനമാണ്. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ അപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ ശരീരത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ചേർക്കപ്പെടുന്നു. ശരീരത്തിന്റെ തലയാകുന്ന ക്രിസ്തുവിനോട് അവൻ താദാത്മ്യ പ്രാപിക്കുക എത്ര ചെയ്യുന്നു. 1 കൊരിന്ത്യർ 12-ാം
അധ്യായം
12-13 വാക്യങ്ങൾ. ശരീരമൊന്നും അതിന് അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കും, എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു.
For in one spirit, now notice that word, for in one spirit we were all baptized into one body, Jews or Greeks, slaves or free, and all were made to drink of one spirit.
യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും, എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഇവിടെ സ്നാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്തുവിനോടുള്ള താദാത്മ്യമാണ്. ഈ താദാത്മ്യം പ്രാപിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ ഈ കാര്യം വ്യക്തമാക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന് എന്ത് സംഭവിച്ചുവോ വിശ്വസിക്കുന്ന നമുക്കും അത് തന്നെ സംഭവിക്കുന്നു എന്നാണ് അർത്ഥം. ഒന്ന് വരുന്ന 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ തന്നെ എല്ലാവരും മോശയോട് സ്നാനത്താൽ ചേർന്നു എന്ന് പറയുന്ന പോലെ ആ രാഷ്ട്രം മുഴുവനും മോശയോട് ചേർന്നു. നാം ഏക ശരീരമാർ ആത്മാവിനാൽ സ്നാനപ്പെടുത്തേൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തുവിനെ സംഭവിച്ചതൊക്കെയും നമുക്കും സംഭവിച്ചിരിക്കും.
സോ വെൻ ജീസസ് ഡൈ ഹൂ ഡൈ
യേശു മരിച്ചപ്പോൾ അതുകൊണ്ട് ആരും കൂടെ മരിച്ചു?
പ്ലീസ് ടെൽ മീ വെൻ ജീസസ് ഡൈ ഹൂ ഡൈ
യേശു മരിച്ചപ്പോൾ ഞാനും മരിച്ചു. യേശു അടക്കപ്പെട്ടപ്പോൾ ആരാണ് അവനോട് കൂടെ അടക്കപ്പെട്ടത്? ഞാനും അവനോട് കൂടെ
അടക്കപ്പെട്ടു.
യേശു മരിച്ചു എന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനോട് കൂടെ ആരും ഉയർത്തെഴുന്നേറ്റു? ഞാനും
ഉയർത്തെഴുന്നേറ്റു.
യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ഞാനും അവനോടുകൂടെ ആരോഹണം ചെയ്തു.
When he is exalted, see the right hand of God.
അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ഞാനും അവനോടുകൂടി ഉയർത്തപ്പെട്ട ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് എന്നെയും അവനോടുകൂടി ഇരുത്തിയിരിക്കുക. പാസ്റ്ററെ ഘോഷത്വം പറയരുത്. അല്ല, ഇതൊരു വസ്തുതയാണ്. ഇതത്ര ദൈവവചനം പറയും. ഇപ്പോൾ ഞാൻ എവിടെയാണ്? ക്രിസ്തുവിൽ ഞാൻ സ്വർഗത്തിൽ അത്ര ഇരുത്തപ്പെട്ടിരിക്കുന്നു. യേശുവിനോടുകൂടെ അത്ര ഇരുത്തപ്പെട്ടിരിക്കുന്നു. എന്റെ സ്ഥാനം അതാണ്. ഞാൻ ആത്മീയമായി ആ അവസ്ഥയിലാണ്, എന്നാൽ ശാരീരികമായി ഇവിടെയാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ എന്റെ സ്ഥാനത്തെ മാനിച്ചുകൊണ്ട് അത്ര ജീവിക്കുന്നു. ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ സ്വർഗത്തിലുള്ള സ്ഥാനമാനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത്ര ഞാൻ ജീവിക്കുന്നത്. ഡോക്ടർ ഉണ്ണി ഒരു വൈദ്യനാണ്, കൃഷകരനാണ്. രോഗികൾ അവന്റെ അടുക്കൽ വരും. ആ മേശയിൽ പിന്നിൽ അദ്ദേഹം ഇരിക്കും, അവരെ പരിശോധിക്കും, രോഗനിർണയം നടത്തും, മരുന്ന് കുറിച്ചു കൊടുക്കും. ഒരിക്കൽ ഒരു ദിവസം ഞാൻ ഡോക്ടർ ഉണ്ണിക്ക് പകരം അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. ഉണ്ണി ഡോക്ടർ ഉണ്ണിയോട് ഞാൻ പോകാൻ പറഞ്ഞു. അവന്റെ കസേരയിൽ ഞാൻ ഇരുന്നു. എന്ത് സംഭവിക്കും? കേരളത്തിൽ ആണെങ്കിൽ അധികം താമസിക്കാതെ എന്നെ കല്ലെറിഞ്ഞു
കൊല്ലും.
അവിടെ ഇരിക്കുവാൻ എനിക്ക് യാതൊരു അവകാശവുമില്ല. ഉണ്ണിക്ക് മാത്രമാണ് അതിന് അവകാശം. ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരിപ്പാൻ അവകാശമുള്ളത് വിശ്വാസികൾക്ക് മാത്രമാണ്. കാരണം നാം യേശുവിനോടുകൂടെ താതാത്മ്യപ്പെട്ടിരിക്കുന്നു.
My only identity and security on earth is, you know what?
ഈ ഭൂമിയിലുള്ള എന്റെ ഏക സുരക്ഷിതത്വവും താതാത്മ്യവും എന്താണെന്ന് അറിയാം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വില കൊടുത്ത് വാങ്ങപ്പെട്ട ഒരു ദൈവ പൈതലാണ് ഞാൻ
എന്നുള്ളതാണ്.
ഈ ഭൂമി മുഖത്ത് ആർക്കെങ്കിലും ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം അതാണ്. ആ സ്ഥാനം നിങ്ങൾക്കുണ്ടോ? അവന്റെ മരണത്തിലും അവന്റെ അടക്കത്തിലും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിലും അവന്റെ സ്വർഗാരോഹണത്തിലും അവന്റെ മഹത്വീകരണത്തിലും അവൻ നിങ്ങൾ അവനോടുകൂടെ ആണ് എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ?
When he died, we died with him.
അവൻ മരിച്ചപ്പോൾ നിങ്ങൾ അവനോടുകൂടെ മരിച്ചു.
When he was buried, we were buried.
അവൻ അടക്കപ്പെട്ടപ്പോൾ നാമും അവനോടുകൂടെ അടക്കപ്പെട്ടു.
When he rose again,
അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ നാമും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു.
When he left the grave clothes of the old life behind.
അവൻ പഴയ ജീവിതത്തിന്റെ ശവവസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ചപ്പോൾ
we left those clothes.
ആ വസ്ത്രങ്ങൾ നാമും ഉരിഞ്ഞു കളഞ്ഞു.
And he is seated with him.
ഇപ്പോൾ നാം അവനോടുകൂടെ ഇരിക്കപ്പെട്ടിരിക്കുകയാണ്. കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ.
For if then you have been raised with Christ, seek the things that are above, where Christ is seated
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് വിശദമാക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ശക്തിയുള്ള പ്രവർത്തനത്തിലുള്ള വിശ്വാസത്താൽ അത്ര ഇത് സംഭവിക്കുന്നു. ഈ സത്യം നിങ്ങൾ ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് വിജയകരമായി ക്രിസ്തീയ ജീവിതം നയിക്കാൻ
കഴിയും.
ലോകത്തിനോ ജഡത്തിനോ പിശാചിനോ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇനിമേൽ നിയന്ത്രണം ഉണ്ടാകില്ല. നിങ്ങൾ അവർക്ക് മരിച്ച് ക്രിസ്തുവിനെ ദൈവത്തിനെ ജീവിക്കുന്നവരായി തീരും.
Through faith in the powerful working of God.
ദൈവത്തിന്റെ പ്രവർത്തിയിലുള്ളതായ വിശ്വാസത്താലത്ര ഇത് സാധ്യമാണ്. കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഇത് ശ്രദ്ധാപൂർവം വായിക്കാം.
Having been buried with him in baptism, in which you were also raised with him through faith in the powerful working of God, who raised him from the dead.
സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു.
You see, it is the power of God that changed us, not the power of the water.
നമ്മെ രൂപാന്തരപ്പെടുത്തിയത് വെള്ളത്തിന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ വ്യാപാര ശക്തിയാണ്.
The spirit of God identified us with Jesus Christ.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ ക്രിസ്തുവിനോട് ചേർത്തത്.
And you were buried with him.
നാം അവനോടുകൂടെ അടക്കപ്പെട്ടു.
Raised with him.
അവനോടുകൂടെ ഉയർത്തപ്പെട്ടു.
Made alive with him.
ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കപ്പെട്ടു.
Seated with him in the heavenly places.
സ്വർഗ്ഗസ്ഥലങ്ങളിൽ നമ്മോ അവനോടുകൂടെ നമ്മെയും ഇരുത്തിയിരിക്കുന്നു.
In fact, in the original Greek text,
മൂല ഗ്രീക്ക് പദ ഭാഷയിൽ
these verbs are very expressive.
ഈ വാക്കുകൾ വളരെ പ്രകടമായ വാക്കുകളാണ്.
It actually means co-buried.
അവനോട് കൂടെ ചേർന്ന് ഒരുമിച്ച് അടക്കപ്പെട്ടു എന്നാണ്. ഒരുമിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു, ഒരുമിച്ച് ജീവിപ്പിക്കപ്പെട്ടു
എന്നാണ്.
കാരണം ദൈവം തന്റെ പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു.
we have it.
നമുക്ക് നിത്യജീവൻ ഉണ്ട്.
The practical application is clear.
ഇതിന്റെ പ്രായോഗിക പ്രവർത്തനം വളരെ വ്യക്തമാണ്.
Since now we are identified with Christ.
നാം ഇപ്പോൾ ക്രിസ്തുവിനോട് കൂടെ താതാത്മ്യപ്പെട്ടിരിക്കുന്നു.
Christ is the fullness of God.
ക്രിസ്തു ദൈവത്തിന്റെ സമ്പൂർണതയായതുകൊണ്ട്
fullness of the Godhead bodily dwells in Jesus.
ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിക്കുന്നതുകൊണ്ട് നാം അവനിൽ ആയിരിക്കുന്നത് കൊണ്ട് ഇനി നമുക്ക് എന്ത് മറ്റെന്താണ്
ആവശ്യമായിരിക്കുന്നത്?
ആകെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ സത്യം നമ്മെ ഗ്രഹിക്കുക ഗ്രസിക്കുക
എന്നുള്ളതാണ്.
അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ ശക്തി നമുക്ക് അനുഭവവേദ്യമായി
തീരും.
അതുകൊണ്ട് ഇനി ന്യായപ്രമാണത്തിന്റെ മൃത അവസ്ഥയിലേക്ക് തിരിയേണ്ടതിന്റെ ആവശ്യം ദൈവം നമ്മുടെ സകല പാപങ്ങളെയും ക്ഷമിച്ചു നമ്മോട് മോചിച്ചു. കൊലോസ് ലേഖനം 2:13
and you who were dead in your trespasses and uncircumcision of your flesh God made alive together with him having forgiven us all our
അതിക്രമങ്ങളും നിങ്ങൾ ജഡത്തിന്റെ അഗ്രചർമ്മത്തിൽ മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടി ജീവിപ്പിച്ചു അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു.
As a perfect standing before God. Nobody else has.
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് വിശ്വാസിക്ക ദൈവം മുമ്പാകെ ബോധപൂർവ്വം നിൽക്കുവാനായിട്ട് കഴിയും, മറ്റാർക്കും സാധിക്കുകയുമില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:6 യേശു പറഞ്ഞത്, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല. മൂന്നാമതായി, ക്രിസ്തുവിൽ വിശ്വാസിച്ചവരായ നാം അവരിൽ വിശ്വസിച്ചതുകൊണ്ട് ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുന്നു. 2:14
By cancelling the record of debt that stood against us with its legal demands, this he set aside, nailing it to the cross.
അതിക്രമങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു.
God is a just God.
ദൈവം നീതിമാനായ ദൈവം.
I told you he has to punish sin.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവൻ പാപത്തിന് ശിക്ഷ നൽകാതിരിക്കാൻ കഴിയുകയില്ല.
Jesus Christ took upon his sinless body the penalty of our sin.
നമ്മുടെ പാപത്തിന്റെ ശിക്ഷയൊക്കെയും യേശു തന്റെ പാപമില്ലാത്ത ശരീരത്തിന്മേൽ ഏറ്റെടുത്തു.
He also broke the grip, the power of sin over our life.
നമ്മുടെ ജീവിതത്തിന്മേൽ പാപത്തിനുണ്ടായിരുന്ന ആധിപത്യത്തെയും അവൻ തകർത്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവൻ പാപത്തിന് മരിച്ചു, നമ്മുടെ പാപത്തിന് മരിച്ചു.
Which means that he died as our substitute.
അതിന്റെ അർത്ഥം അവൻ നമുക്ക് പകരമായി മരിച്ചു. പകരമായി മാത്രമല്ല, നമ്മുടെ പ്രതിനിധിയായും അത്രേ അവൻ മരിച്ചു. അവൻ പാപത്തിന് മരിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മുടെ പാപത്തിന് പകരമായി മരിച്ചു. പാപത്തിന് മരിച്ചു എന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ പാപത്തിന് നമ്മുടെ സ്ഥാനത്ത് അവൻ നമുക്ക് വേണ്ടി മരിച്ചു.
1 Peter 2:24
2 Peter 2:24 2:24 സുവിശേഷം മുഴുവനും നമുക്ക്
കാണുവാനായിട്ട്.
അവൻ തന്നെ തന്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു.
അതിന്റെ
അർത്ഥം അവൻ നമ്മുടെ നമുക്ക് പകരക്കാരനായി മരിച്ചു എന്നാണ്.
അതിന്റെ
അർത്ഥം അവൻ എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു വഹിച്ചു നൽകി എന്നാണ്. അവൻ എങ്ങനെയാണ് അത് സാധിച്ചത്? അവൻ തന്റെ ശരീരത്തിൽ അത്രേ അത് വഹിച്ചത്. എന്റെയും നിങ്ങളുടെയും പാപം അവൻ തന്റെ ശരീരത്തിൽ അവൻ നമുക്ക് പകരമായി മരിച്ചു. അതുകൊണ്ട് തീർന്നില്ല. ഇനി പാപത്തിന് മരിച്ചവരായ നാം
should live under righteousness.
നീതിക്ക് ജീവിക്കേണ്ടതിന് അത്രേ ദൈവം അങ്ങനെ ചെയ്തത്.
What's the difference between dying for our sins and dying to sin?
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതും പാപത്തിന് മരിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം?
Dying for my sin means he died as my substitute.
എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് പകരമായി അവൻ മരിച്ചു എന്നാണ്.
Romans 6:10
റോമലേഖനം 6:10
Death he died to sin once and for all.
അവൻ മരിച്ചത് പാപത്തിന് മരിച്ചത് ഒരിക്കലായി മരിച്ചു.
He died unto sin. What's the difference now?
അവൻ പാപത്തിന് മരിച്ചു, പാപസംബന്ധമായി മരിച്ചു എന്ന് പറയുമ്പോൾ അവൻ എന്റെ പാപത്തിന് മരിച്ചു.
That means he died as my substitute.
അവൻ എന്റെ പാപത്തിന് എനിക്ക് പകരമായി മരിച്ചു.
He died to my sin.
എന്റെ പാപത്തിന് മരിച്ചു എന്ന് പറയുമ്പോൾ
he died as my representative.
അവൻ എന്റെ പ്രതിനിധി ആയി മരിച്ചു.
I received salvation.
എനിക്ക് രക്ഷ ലഭിച്ചു.
When I trusted in what he did for me.
അവൻ എനിക്ക് വേണ്ടി ചെയ്തതിൽ ഞാൻ വിശ്വാസം അർപ്പിച്ചപ്പോൾ ഞാൻ
രക്ഷപ്പെട്ടു.
അവൻ എന്റെ പകരമായി മരിച്ചു.
And as my representative.
എന്റെ പ്രതിനിധിയായി മരിച്ചു.
So as my representative.
എന്റെ പ്രതിനിധി എന്ന നിലയിൽ.
When he died, I died.
അവൻ മരിച്ചപ്പോൾ ഞാനും മരിച്ചു.
How do you know?
ഇതെങ്ങനെ അറിയാം?
What's the meaning of pratinidhi? He put it beautifully. Representative.
Representative alleki pratinidhi ennadinte artham endha?
Ambassador.
Sthanapathi.
When the Indian ambassador goes to Pakistan, the Pakistanis slap him on his face. Who have they slapped?
ഇന്ത്യയുടെ സ്ഥാനാപതി അമ്പ പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ പാകിസ്ഥാനിലെ സ്ഥാനാപതി അവനെ മുഖത്തടിച്ചാൽ ആരെയാണ് മുഖത്തടിച്ചത്? ഭാരതത്തിന്
മുഖത്തടിച്ചത്.
ഭാരതത്തെ അത്ര പ്രതിനിധീകരിക്കുന്നു.
ഇനി
ശ്രദ്ധിച്ചു. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ നിങ്ങൾക്ക് പകരമായി മരിച്ചു എന്ന് മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന്
മാത്രമല്ല,
നിങ്ങളുടെ പാപത്തിൽ സംബന്ധമായി മരിച്ചു. അതിന്റെ അർത്ഥം നിങ്ങളുടെ പ്രതിനിധിയായിട്ട് അത്രേ അവൻ മരിച്ചത്.
അതിന്റെ
അർത്ഥം അവൻ മരിച്ചപ്പോൾ നിങ്ങളും മരിച്ചു. എന്തിനു മരിച്ചു? പാപ പ്രകൃതത്തിന് മരിച്ചു. നാം ആ പാപ പ്രകൃതത്തോടു കൂടിയാണ് ജനിച്ചത്. നമ്മിൽ ആ പാപ പ്രകൃതം ഇപ്പോഴും ഉണ്ട്. എന്നാൽ ക്രൂശിൽ അവൻ എന്താണ് ചെയ്തത്? എന്റെ ജീവിതത്തെ ഭരിക്കുവാൻ തക്കണം ആ പ്രകൃതത്തിനുണ്ടായിരുന്നതായ ബന്ധം അവൻ തകർത്തു. അത് പഴയ മനുഷ്യനിലൂടെയുള്ള ബന്ധമാണ്. ആ ക്രൂശിമേൽ പഴയ മനുഷ്യൻ
ക്രൂശിക്കപ്പെട്ടു.
ഇപ്പോൾ എനിക്ക് പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിപ്പാനായിട്ട് കഴിയും. കൊലോസ് ലേഖനം 2:14 എന്റെ എനിക്ക് വിരോധമായിരുന്ന കൈയെഴുത്തുകളെ മായ്ച്ചു കളഞ്ഞു.
1 Peter 2:24
നാം പാപത്തിന് മരിച്ചവരായി തീരേണ്ടതിന്. അതുകൊണ്ട് തീർന്നില്ല.
He also took the law to the cross.
അവൻ ന്യായപ്രമാണത്തെയും ക്രൂശിന്മേൽ കരേറ്റി. അവൻ ക്രൂശിന്മേൽ അതിനെ തറച്ചു.
Forever.
എന്നേക്കുമായി. അത് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു.
The law of God is holy.
ദൈവത്തിന്റെ ന്യായപ്രമാണം വിശുദ്ധമായ പ്രമാണമാണ്.
The law is righteous, true.
അത് നീതിയുള്ളതാണ്, സത്യമാണ്.
The law was certainly against us.
ന്യായപ്രമാണം നമുക്ക് വിരോധമായിരുന്നു.
The law could not save us.
എന്നാൽ ന്യായപ്രമാണത്തിന് നമ്മെ രക്ഷിപ്പാൻ കഴിയും.
The law tells us you are a sinner.
നീ ഒരു പാപിയാണെന്നുള്ള കാര്യമാണ് ന്യായപ്രമാണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
The law condemns us. The law cannot save us.
ന്യായപ്രമാണം നമ്മെ കുറ്റം വിധിക്കുന്നു, പക്ഷേ നമ്മെ അതിനെ രക്ഷിപ്പാൻ കഴിയില്ല.
In that sense, the law is against us.
ആ നിലയിൽ ന്യായപ്രമാണം നമുക്ക് വിരോധമാണ്.
Because we could not and we cannot. It's impossible for us to meet the holy demands of God's holy law.
ദൈവത്തിന്റെ വിശുദ്ധമായ ന്യായപ്രമാണം നമ്മോട് ആവശ്യപ്പെടുന്നത് നിവർത്തിപ്പാൻ നമ്മെ കൊണ്ട് അസാധ്യമാണ്, സാധ്യമാകുന്ന കാര്യമല്ല. എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ന്യായപ്രമാണം യഹൂദന്മാർക്ക് നൽകുകയല്ലേ, ജാതികൾക്ക് വേണ്ടിയുള്ളതല്ല. എന്നാൽ ജാതികളുടെ ഹൃദയത്തിലും ദൈവം തന്റെ പ്രമാണത്തെ വെച്ചു എന്ന് നമ്മൾ അറിയുന്നു. റോമലേഖനം 2 വായിച്ചു നോക്കും. 14-16 വരെയുള്ള വാക്യങ്ങൾ. 15 വാക്യത്തിൽ നാം കാണുന്നത് അവരുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തി. അവരുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തിയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. യഹൂദന്മാരല്ലാത്ത നമുക്ക് ന്യായപ്രമാണം ഒരു പക്ഷേ ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ ആ ന്യായപ്രമാണം നമ്മുടെ ഹൃദയത്തിൽ ദൈവം
എഴുതിയിരിക്കുന്നു.
നമ്മുടെ മനസ്സാക്ഷി നമുക്ക് നൽകിയതിൽ അവൻ അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷിക്ക് ഒത്തതായ ന്യായവിധി നമുക്കുണ്ടാവും. നമ്മുടെ മനസ്സാക്ഷി തന്നെ നമ്മെ കുറ്റം പറയും. എന്താണ് യേശു ചെയ്തത്? പാപികളായ നമുക്ക് വേണ്ടി യേശു തന്റെ രക്തം ചിന്തിയപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധമായ പ്രമാണത്തിന് എതിരായി നാം പ്രവർത്തിച്ച നമ്മുടെ ഏറ്റവും വലിയ കുറ്റം, പാപത്തിന്റെ കുറ്റം മുഴുവനും അവൻ നമ്മോട് ക്ഷമിച്ചു. അതുകൊണ്ടാണ് 2:14 വാക്യത്തിൽ പറയുന്നത് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു.
In Bible days,
വേദപുസ്തക കാലഘട്ടങ്ങളിൽ
financial records were often kept on parchment.
സാമ്പത്തികമായ രേഖകൾ പലപ്പോഴും ചുരുളുകളിലാണ് എഴുതിയിരുന്നത്.
And the writings could be washed off.
ആ എഴുതപ്പെട്ടതായ രേഖകൾ മായ്ച്ചു കളവാൻ
കഴിയുമായിരുന്നു. This is the picture Paul painted.
ഈ ചിത്രമാണ് പൗലോസ് ഇവിടെ വരച്ചു കാണിക്കുന്നത്.
How could the holy God be just in canceling a debt?
നമ്മുടെ കുറ്റങ്ങൾ നമ്മോട് കടങ്ങൾ നമ്മോട് വീട്ടി തരുന്നത് ദൈവത്തെ എങ്ങനെ നീതിമാനാക്കും?
That's why God sent the son.
അതിനുവേണ്ടി അത്രേ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു.
He paid the full debt.
യേശു പാപത്തിന്റെ കടം മുഴുവനും വീട്ടി.
When he died on the cross.
അവൻ കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അതത്രേ ചെയ്തത്.
If a judge sets a man free.
ഒരു ന്യായാധിപതി ഒരു മനുഷ്യനെ സ്വതന്ത്രനാക്കി വിട്ടാൽ അവൻ കുറ്റക്കാരനെന്ന് കരുതിക്കൊള്ളുക. ന്യായാധിപതി അവനെ സ്വതന്ത്രനാക്കിയാൽ ന്യായ പ്രമാണത്തെ ന്യായാധിപതി ലഘൂകരിക്കുകയാണ്
ചെയ്യുന്നത്.
കേടുപാടുകൾ സംഭവിച്ച വ്യക്തിക്ക് ആവശ്യമായ പരിഹാരം നൽകാതെ വെറുതെ പിടിക്കത്രേ ചെയ്യുന്നു.
എന്നാൽ
ദൈവം അങ്ങനെയല്ല. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. വേദവസ്തു പറയുന്നത് അവൻ സർവ്വഭൂമിയുടെയും ന്യായാധിപതി
എന്നാണ്.
അവൻ എന്താണ് ചെയ്തത്? എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശിക്ഷ അതിന്റെ കുറ്റം മുഴുവനും അതിന്റെ കടം മുഴുവനും തന്റെ പുത്രനെ കാൽവരി ക്രൂശിൽ നൽകിയത് വഴി അവൻ
ഏറ്റെടുത്തു.
അവന്റെ സ്വന്തം പ്രമാണത്തിന്റെ വിശുദ്ധി അവൻ ഉയർത്തിപ്പിടിച്ചു. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അതത്രേ സാധ്യമായത്. യേശു സ്വമനസാലെ അത്രേ സ്വമേധ അത്രേ അങ്ങനെ ചെയ്തു. അതുകൊണ്ടാണ് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കോളം ലോകത്തെ ഇത്രയധികം സ്നേഹിച്ചു എന്ന് ദൈവവചനത്തിൽ പറയുന്നു. അവനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായിട്ട് അത്രേ അങ്ങനെ ചെയ്തു.
Are you saved?
നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ?
Are you a child of God?
നിങ്ങൾ ദൈവപൈതലായിരിക്കുന്നുവോ?
Is your name written in the book of life?
നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ?
Jesus Christ did even more than canceling the debt.
നിങ്ങളുടെ പാപത്തിന്റെ കുറ്റം അവൻ ക്ഷമിച്ചു നൽകുന്നു എന്ന് മാത്രമല്ല,
Jesus took the law that condemned us.
നമ്മെ കുറ്റം വിധിച്ചതായ പ്രമാണത്തെ അവൻ നീക്കിക്കളഞ്ഞു.
And he set it aside.
അത് അവൻ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു.
So that we are no longer under its dominion.
ഇനി നാം അതിന്റെ പ്രമാണത്തിന് വിധേയപ്പെട്ടവരായി ജീവിക്കേണ്ടതിനല്ല.
We are delivered from the dominion of the law.
ന്യായ പ്രമാണത്തിന്റെ അധികാരത്തിൽ നിന്ന് അവൻ നമ്മെ സ്വതന്ത്രരാക്കി. റോമലേഖനം 7:6 ഏഴാം
വാക്യം.
ഇപ്പോൾ എപ്പോഴും നമ്മെ പിടിച്ചെടുക്കുന്ന ന്യായ പ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കേണ്ട അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് ന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ന്യായ പ്രമാണത്തിന് കീഴ്പ്പെട്ടവരല്ല കൃപയ്ക്ക് കീഴ്പ്പെട്ടവരത്രേ.
6:14
വാക്യം റോമാലേഖനം. നിങ്ങൾ ന്യായ പ്രമാണത്തിനല്ല കൃപയ്ക്ക് എത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. നിങ്ങളെ രക്ഷിപ്പാൻ ദൈവത്തിന് ഏറ്റവും വലിയൊരു വില നൽകേണ്ടതായി വന്നു. കൃപ എന്ന പദം നിങ്ങൾ എടുക്കുക.
ജി God's riches are A at C Christ expense. God's riches at Christ expense. That's grace.
കൃപ എന്നത് ദൈവത്തിന്റെ സർവ്വ സമ്പത്തും ക്രിസ്തു അതിനുവേണ്ടി വില കൊടുത്തു എന്നത്രേ അർത്ഥം.
Sin will have no dominion over you.
പാപത്തിന് ഇനി നിങ്ങളുടെ മേൽ കർത്തൃത്വം ഇല്ല. കാരണം നിങ്ങൾ ഇനി ന്യായ പ്രമാണത്തിന് കീഴ്പ്പെട്ടവരല്ല കൃപയ്ക്ക് കീഴ്പ്പെട്ടവരത്രേ. യേശു കാൽവരി ക്രൂശിൽ എന്ത് ചെയ്തു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ, ദൈവത്തിൽ നിന്ന് നിത്യമായ വേർപെട്ട അവസ്ഥയിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുപ്പാൻ തക്കോണം കർത്താവ് യേശു ക്രിസ്തു കടന്നുപോയ ഭീകരത എന്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ, അത് ശാരീരികമായ മനോവ്യഥ അല്ല.
He was never separated from the eternal bosom of the Father.
സ്വർഗീയ പിതാവിന്റെ മടിയിൽ നിന്ന് അവൻ ഒരിക്കലും വേർപെട്ടിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. എന്നാൽ കാൽവരി ക്രൂശിൽ ആ കഷ്ടതയുടെ നടുവിൽ ഒരു പ്രത്യേക സമയത്ത് ആറാം മണി നേരത്തിനും 9:00 ഇടയുള്ളതായ ഒരു സമയത്ത് അവൻ ഇങ്ങനെ നിലവിളിക്കുകയാണ്. നിലവിളിക്കുന്നു, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ഏകനായി വിട്ടു, അങ്ങനെ ചെയ്തതുകൊണ്ടത്രേ എനിക്ക് നിങ്ങൾക്കും അവനോട് അടുത്തു നിൽവാൻ കഴിയുന്നു. ഞാനും നിങ്ങളും പാപക്ഷമ പ്രാപിച്ചത് അവൻ തള്ളപ്പെട്ടതുകൊണ്ടാണ്.
He took all the legal demands of the law.
ന്യായ പ്രമാണത്തിന്റെ അവകാശങ്ങളൊക്കെയും അതിന്റെ നിയമങ്ങളുടെ അവകാശവാദങ്ങളൊക്കെയും ആ ശിക്ഷയൊക്കെയും അവൻ ഏറ്റെടുത്തു. അത് ക്രൂശിന്മേൽ തറച്ചു. ഇതിന്റെ അർത്ഥം നാം ഇനി നിയമത്തിന് അധീനരല്ല എന്നല്ല. ന്യായ പ്രമാണത്തിന്റെ നീതി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ നിവൃത്തിയാകേണ്ടതിനത്രേ. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം അതാണ്
പറയുന്നത്.
ജഡത്തിലെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായ പ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. 4-ാമത്തെ നമ്മുടെ താദാത്മ്യം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം അവനിൽ ജയാളികളുമാണ്. കാൽവരി ക്രൂശിൽ അവൻ ചെയ്തത് മറ്റൊരു കാര്യം കൂടിയുണ്ട്.
കൊലോസ്സിലേഖനം
2-ാം അധ്യായം 15-ാം വാക്യം അതോടുകൂടി അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധപൂർവ്വം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അവൻ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി എന്ന് മാത്രമല്ല, അവൻ ന്യായ പ്രമാണത്തെ കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല,
അവൻ
പിശാചിന്റെ ക്രൂശിന്മേൽ കാഴ്ചയാക്കി തീർത്തു.
Speaking about his own resurrection, about his own crucifixion.
അണ്ടേ ക്രൂശീകരണത്തെ കുറിച്ച് യേശു പറയുന്നത്,
Jesus says in John 12:31.
യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ
31-ാം വാക്യത്തിൽ
അവൻ പറയുന്നത്,
യോഹന്നാന്റെ
സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം.
Jesus is speaking about his crucifixion.
തന്റെ ക്രൂശീകരണത്തെ കുറിച്ച് യേശു ഇങ്ങനെയാണ് പറയുന്നത്.
He says, now is the judgment of this world. Now the ruler of this world be cast out. Go to the cross. And he said, this is what's going to happen.
ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധി ആകുന്നു. ഇപ്പോൾ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. താൻ ക്രൂശിന്മേൽ പോകുമ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് യേശു
സൂചിപ്പിക്കുന്നു.
താനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ, അവൻ കാൽവരി ക്രൂശിൽ ഭൂമിയിൽ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ഉയർത്തപ്പെടുമ്പോൾ അവൻ പിശാചിനെയാണ് ശരിയായി കൈകാര്യം ചെയ്യാൻ
പോകുന്നത്.
അത് അത്ര ക്രൂശിൽ സംഭവിച്ചു. യോഹന്നാന്റെ സുവിശേഷം
12:30.
ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം
പറഞ്ഞു.
നാം അവനിൽ ആശ്രയിക്കുമ്പോൾ അതത്രേ സംഭവിക്കുന്നു. അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് കാൽവരി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് നാം വിശ്വസിക്കുമ്പോൾ അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് നമ്മൾ അവന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് എത്ര അവൻ മാറ്റുന്നു.
It looked like a great victory for Satan.
പിശാചിനെ സംബന്ധിച്ചിടത്തോളം കാൽവരി ക്രൂശിൽ ക്രിസ്തുവിന്റെ മരണം അവന്റെ ജയമായിട്ട് അനുഭവപ്പെട്ടിരിക്കാം.
That's not true.
എന്നാൽ അത് സത്യമല്ല.
It turned out to be the greatest defeat from which Satan can never recover.
പിശാചിനെ ഇനി ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാതോണം അവന്റെ ഏറ്റവും വലിയ പരാജയം അത്രേ കാൽവരി ക്രൂശിൽ സംഭവിച്ചു.
God won 3 great victories on the cross.
കാൽവരി ക്രൂശിൽ ദൈവം 3 വൻ വിജയങ്ങൾ അത്രേ നേടിയത്.
Number 1, Jesus disarmed the powers and authorities.
യേശു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു.
Colossians 2:15.
2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം.
He disarmed the rulers and authorities.
വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. പിശാചിനും അവന്റെ സൈന്യത്തിനും ഉണ്ടായിരുന്ന ആയുധങ്ങളൊക്കെയും അവൻ വെപ്പിച്ചു. ഇങ്ങനെയാണ് നാം പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത്. ദുഷ്ടനായവന്റെ കരങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നത് ഈ വിധത്തിലാണ്. കാരണം ക്രൂശിൽ അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. പിശാചിന് വിശ്വാസിയെ ഇനി ഉപദ്രവിപ്പാൻ കഴിയുകയില്ല. വിശ്വാസി സ്വയം പരാജയപ്പെടുന്നില്ല എങ്കിൽ, നാം ഉണർന്നും കാത്തുമിരിക്കുന്നില്ല എങ്കിൽ, പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, പത്രോസിനെ പോലെ ആയിത്തീരുന്നെങ്കിൽ, പിശാചിന് അവന്റെ ആയുധങ്ങൾ നമുക്കെതിരായി ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോഴാണ് പിശാചിന് നമ്മുടെ മേൽ ന്യായമായൊരു അവകാശം ഉണ്ടാകുന്നത്. എന്നാൽ ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, പിശാചിന് നമ്മുടെ മേൽ ഇനി ഒരു യാതൊരു അധികാരവും ഇല്ല. ക്രൂശിൽ സംഭവിച്ച 2-ാമത്തെ കാര്യം,
ജീസസ് മേഡ് എ പബ്ലിക് സ്പെക്ടക്കിൾ ഓഫ് ദി എനിമി.
യേശു ശത്രുവിനെ പരസ്യമായ കാഴ്ചയാക്കി.
2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഞാൻ റീഡിംഗ് ഫ്രം ദി ന്യൂ ഇന്റർനാഷണൽ
വേർഷൻ. എൻഐവി വിവർത്തനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്.
ഹാവിംഗ് ദിസ് ഓൺ ദി പവേഴ്സ് ആൻഡ് അതോറിറ്റീസ് ഹി മേഡ് എ പബ്ലിക് സ്പെക്ടക്കിൾ ഓഫ് ദി എനിമി. triumphing over them by the cross.
വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധങ്ങൾ ഒപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി.
The English Standard Version ESV says.
English ESV വിവർത്തനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്.
Put them to open shame.
അവൻ അവരെ ലജ്ജിപ്പിച്ചു, പരസ്യമായി ലജ്ജിപ്പിച്ചു.
Rulers and authorities.
വാഴ്ചകളെ
spiritual powers, the rulers and authorities.
ആത്മീയ അധികാരങ്ങളായ വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധം പ്രയോഗിപ്പിച്ചു, അവരെ പരസ്യമായി ലജ്ജിപ്പിച്ചു.
On the cross Jesus exposed Satan's deceit and wiles.
പിശാചിന്റെ തന്ത്രങ്ങളെയും അവന്റെ വഞ്ചനയും കാൽവരി ക്രൂശിൽ യേശു പരസ്യമായ കാഴ്ചയാക്കി.
So in his death, in his resurrection, in his ascension, Jesus vindicated the father and vanquished the devil.
തന്റെ മരണത്തിലും അടക്കത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും യേശു പിതാവിനെ പിശാചിനെ തകർത്തു, അവന്റെ ആയുധവർഗം വെപ്പിച്ചു.
Number 3.
മൂന്നാമതായി
his third victory is found in the word triumph.
Jeyolso എന്ന പദത്തിൽ അത്രേ മൂന്നാമത്തെ അവന്റെ ജയം കാണുന്നു.
കൊലോസ്യർ 2:15.
രണ്ടാം അധ്യായത്തിന്റെ 15-ാം വാക്യം.
The son of rulers and authorities put them to open shame by triumphing over them in him.
വാഴ്ചകളെ അധികാരങ്ങളെ ആയുധമുറുകിപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി.
When a Roman general wins a victory,
ഒരു റോമൻ പടനായകൻ വിജയം കൊണ്ടാടുമ്പോൾ
fights against a foreign
ഒരു ശത്രു രാജ്യത്തിന് നേരെ യുദ്ധം ചെയ്ത ശേഷം അവിടുത്തെ തടവുകാരെ കൊണ്ടുവന്ന് പണവും അവഹരിച്ച പണവും തടവുകാരെയും കൂട്ടിക്കൊണ്ടുവന്ന് റോമൻ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു. റോമൻ ജയോത്സവം എന്ന് പറയുന്നതായ പടയാളികളെ സ്വീകരിക്കുന്നതായ ഒരു പരേഡ് നടക്കുന്നു. അതിൽ എന്താണ് സംഭവിക്കുന്നത്? പരാജയപ്പെട്ടതായ ശത്രു സൈന്യത്തിലെ പടയാളികളെ നഗ്നരാക്കി അവരുടെ ആയുധങ്ങളെ നീക്കി അവരെ കാഴ്ചയാക്കുന്നു.
The citizens of Rome are watching this parade.
റോമൻ ജനം ഈ പരേഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
They see the complete victory of this great Roman general and they will rejoice and they will applaud.
ഈ പടനായകന്റെ പൂർണ്ണ വിജയത്തെ അവർ കണ്ട് അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു.
Paul actually alludes to this practice in the second letter to the Corinthians.
കൊരിന്ത്യരുടെ രണ്ടാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ വിജയ യാത്രയെ പരാമർശിക്കുന്നുണ്ട്.
2 Corinthians 2:14.
രണ്ട് കൊരിന്ത്യർ രണ്ടാം അധ്യായത്തിന്റെ 14-ാം വാക്യം.
But thanks be to God who in Christ always leads us in triumphal procession and through us spreads the fragrance of the knowledge of him everywhere.
ക്രിസ്തു ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം.
Jesus Christ has won a complete victory.
കർത്താവായ യേശുക്രിസ്തു സമ്പൂർണ്ണ ജയം കൈവരിച്ചിരിക്കുന്നു.
And he has returned to glory.
അവൻ തേജസ്സിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു.
In triumphal procession.
അവൻ മഹത്വത്തെ മഹത്വമേറിയ ഒരു ജയോത്സവത്തോടുകൂടി ഘോഷയാത്രയോടുകൂടി മഹത്വത്തിലേക്ക്
പ്രവേശിച്ചു.
4:8 വാക്യം അവിടെ എന്താണ് നാം വായിക്കുന്നത്? അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്നാ പറയുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു.
That your name is written in the book of life.
നിങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ?
Are you delivered from the penalty of sin?
പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായിട്ടുണ്ടോ?
Have you experienced deliverance from the power of sin?
പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ?
Have you experienced deliverance from the powers of the evil one?
ദുഷ്ടനായവന്റെ ശക്തികളിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ?
Are you born of God's spirit?
ദൈവത്തിന്റെ ആത്മാവിനുള്ള പുതുജനനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ?
Do you know what it means to live in victory?
വിജയാളിയായി ജീവിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ?
1 John 3:1
എട്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്.
Whoever makes a practice of sinning is of the devil.
പാപം ചെയ്യുന്നതെല്ലാം പിശാചിന്റെ മകനാകും.
If you are born again,
നാം പുതുതായി ജനിച്ചിരിക്കുന്നുവെങ്കിൽ
you won't continue to live in sin.
നിങ്ങൾ പാപത്തിൽ തുടർന്ന് ജീവിക്കുകയില്ല.
Sin is no longer your practice. You're not practicing habitual sin.
നിങ്ങൾ പാപം ഒരു ശീലമാക്കിക്കൊണ്ടിരിക്കുകയില്ല. ഒന്ന് യോഹന്നാൻ 3:8 വായിക്കുന്നത് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു എന്നത്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു.
അതിന്റെ
രണ്ടാം ഭാഗം ശ്രദ്ധിക്കുക.
For this purpose the Son of God was manifested.
ഈ ഇതിനായിട്ട് ഇത്രയും ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്തിനായിട്ട്?
To destroy the works of the
പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ.
You know, the devil held me captive so many years.
പിശാച് എന്നെ അനേക വർഷങ്ങൾ തടവിലാക്കി. എന്നാൽ സുവിശേഷം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ കരുണയ്ക്കായിട്ട് നിലവിളിച്ചു. യേശു എന്നെ രക്ഷിക്കണമെന്ന് അവനോട് പറഞ്ഞു. എന്റെ ജീവിതം ആകെ താറുമാറായിരിക്കും. എനിക്ക് നിന്നെ വേണം, എന്നെ വിടുവിക്കണമേ. നീ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചതിനായി ഞാൻ നിനക്ക് നന്ദി
പറയും.
നിന്റെ രക്തം എനിക്ക് വേണ്ടി ചിന്തിയതിനായി ഞാൻ നിനക്ക് നന്ദി
പറയും.
കർത്താവേ, ഞാൻ ബന്ധനത്തിലാണ്, എന്നെ രക്ഷിക്കണമേ.
1980
എന്റെ ജീവിതം ഞാൻ യേശു ക്രിസ്തുവിനായി നൽകി. അവൻ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു. ഇപ്പോഴും പാപ പ്രകൃതത്തിന്റെ ശക്തിയിൽ നിന്ന് അവനെ നിരന്തരം അനുദിനം രക്ഷിക്കുന്നു. അവൻ ദുഷ്ടനായവൻ തന്നെ വിടുവിച്ചിരിക്കുന്നു. അവൻ എന്നെ തന്റെ മയനാക്കി തീർത്തു. അവൻ പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാർ എത്ര നിങ്ങളുടെ മേലുള്ള പിശാചിന്റെ പ്രവൃത്തികൾ തകർക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ യേശുവിന്റെ വകയാണെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടില്ലായെങ്കിൽ ഇന്ന് രാത്രികാലം ഉറങ്ങരുത്. നിങ്ങൾ ദൈവത്തിന് പൈതലായി തീർന്നിരിക്കുന്നു ഉറപ്പ്
വരുത്തുന്നത്
മനുഷ്യ മാനവജാതിയുടെ രക്ഷയ്ക്കുള്ള ഏക സത്യം ഇത് മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തോട് നെരുന്നുകൊള്ളുവീനെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ഞാൻ ഇന്ന് സന്ധ്യയ്ക്ക് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാം കേട്ട ദൈവവചനത്തോട് മനുഷ്യർ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് പുതുജീവൻ പ്രാപിപ്പാൻ, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് സ്വതന്ത്രരായി, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ജയജീവിതം നയിപ്പാൻ തക്കോളം നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിപ്പാൻ നാം കേട്ട ദൈവത്തിന്റെ ദൂതൻ നമുക്ക് സ്വീകരിക്കാം. സ്വർഗീയ പിതാവേ, തിരുവചനത്തിന്റെ സത്യങ്ങൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തു. പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ മുഖാന്തരം ഞങ്ങളെ പാപത്തിൽ നിന്നും പിശാചിന്റെ ബന്ധനത്തിൽ നിന്നും വിടുവിപ്പാൻ തക്കവണം. ജയാളികളായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയത്തക്കവണം. കർത്താവെ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനാൽ കർത്താവെ നിന്നോട് ചേർന്നിരിപ്പാൻ തക്കവണം. ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിച്ചവരായിട്ട് അവൻ്റെ മരണത്തിനും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും അവൻ്റെ സ്വർഗാരോഹണത്തിനും അവൻ്റെ മഹത്വകേന്ദ്രത്തിനും താതാത്മ്യപ്പെട്ടവരായിട്ട് ജീവിപ്പാൻ തക്കോണം. ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കേൾപ്പിക്കാരായ എല്ലാവർക്കും ഇത് നീ നൽകി സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹത്തോടെ.